പ്രിയമുള്ളവരെ, നമുക്കൊരു വാക്യം വായിക്കാം. രണ്ട് പത്രോസ് മൂന്നാം അധ്യായം അതിന്റെ 13 വാക്യം, സെക്കൻഡ് പീറ്റർ ചാപ്റ്റർ 3:13.
എന്നാൽ നാം അവന്റെ വാക്തത്വ പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു.
ഇവിടെ വളരെ വ്യക്തമാണ് നാം എന്തിനു വേണ്ടിയാണ് കാത്തിരിക്കുന്നത്. നാം കർത്താവിന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കുമായിട്ട് കാത്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാനിവിടെ ആയിട്ട് ഏകദേശം 17 വർഷങ്ങളായി ഈ പട്ടണത്തിലുള്ള ആളുകളോട്, പല നിലകളിലുള്ളവരോട് ഇടപെട്ടപ്പോഴൊക്കെ എനിക്ക് മനസ്സിലായത് അവരുടെ യഥാർത്ഥ പ്രോബ്ലം അവർക്ക് എന്തെങ്കിലും ഇല്ല എന്നുള്ളതല്ല, അവർക്കൊരു ലക്ഷ്യമില്ല. അവരെന്തിനാണ് ജീവിക്കുന്നതെന്നും എവിടേക്കാണ് പോകുന്നതെന്നും അവർക്കൊരു ലക്ഷ്യമില്ലാത്തതുകൊണ്ടാണ് അവർ വളരെയധികം ഡിപ്രസ്ഡായിട്ടും ഡൗണായിട്ടും നടക്കുന്നത്. നിങ്ങൾക്ക് അനേകർക്ക് അറിയാവുന്ന ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുകൊണ്ട് ആരംഭിക്കാം. ഒരിക്കൽ ശാസ്ത്രജ്ഞനായ ആൽബർട്ട് ഐൻസ്റ്റീൻ, അദ്ദേഹം ട്രെയിനിൽ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടിക്കറ്റ് എക്സാമിന് TTR വന്ന് ചോദിച്ചു, ടിക്കറ്റ് എവിടെ? അദ്ദേഹം പോക്കറ്റിലും പേഴ്സിലും എല്ലാം തപ്പിട്ട്, ടിക്കറ്റ് ഇല്ല. അപ്പോ തൊട്ടടുത്തൊരാൾ പറഞ്ഞു, ഏതോ TTR മനസ്സിലായി ഇദ്ദേഹം പ്രശസ്ത ശാസ്ത്രജ്ഞനായ ഐൻസ്റ്റീനാ. അപ്പൊ TTR പറഞ്ഞു, സാരമില്ല, നിങ്ങൾ ടിക്കറ്റ് എടുക്കാതെ യാത്ര ചെയ്യത്തില്ലെന്ന് ഞങ്ങൾക്കറിയാം. എന്നാൽ വീണ്ടും അദ്ദേഹം അങ്ങ് കടന്നുപോയി. വീണ്ടും TTR വന്നപ്പോൾ ഇദ്ദേഹം ഇതിനടിയിൽ, ഈ ബെർത്തിനടിയിലെല്ലാം തപ്പുകയാണ് ഈ ശാസ്ത്രജ്ഞൻ ടിക്കറ്റിന് വേണ്ടി. അപ്പൊ TTR അദ്ദേഹത്തോട് പറഞ്ഞു, പ്രോബ്ലം ഒന്നും ഇല്ലെന്ന, കാരണം ഞങ്ങൾക്ക് നിങ്ങളെ നല്ല വിശ്വാസം, നിങ്ങൾ ടിക്കറ്റ് എടുത്ത് കയറുന്ന, നിങ്ങൾ ഇത്രയും വലിയൊരാളല്ലേ. പുള്ളി പറഞ്ഞു, ഞാൻ ടിക്കറ്റ് തപ്പുന്നതിന്റെ റീസൺ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയല്ല, ഈ ടിക്കറ്റ് നോക്കിയാലേ അറിയത്തുള്ളൂ ഞാൻ എവിടെ ഇറങ്ങണ്ടെന്നുള്ളത്. പക്ഷെ ഭയങ്കര ബുദ്ധിമാനായതുകൊണ്ട് എവിടെ ഇറങ്ങുന്നു എന്നൊക്കെ മറന്നു പോയതായിരിക്കും. എന്നാൽ ബില്ലി ഗ്രഹം ഇത് കോട്ട് ചെയ്തുകൊണ്ട് പറയുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ഐൻസ്റ്റീൻ, ഈ ലോകത്തിൽ ഏറ്റവും ബുദ്ധിമാനായ ഐൻസ്റ്റീൻ അറിയത്തില്ല താൻ എവിടേക്ക് പോകുന്നുവെന്ന്. ഇന്ന് സുവിശേഷന് ബില്ലി ഗ്രഹം പറയുകയാണ്, എനിക്കറിയാം ഞാൻ എവിടേക്കാ പോകുന്നതെന്ന്. ഹല്ലേലൂയ. നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും വേണ്ടി നാം കാത്തിരിക്കുന്നു. പ്രിയമുള്ളവരെ, ഞാൻ രക്ഷിക്കപ്പെട്ട നാളുകളിൽ ഞാനൊരു യാക്കോബ ഓർത്തഡോക്സ് കുടുംബത്തിൽ ജനിച്ചുകൊണ്ട് എനിക്ക് ബൈബിളൊന്നും വായിച്ചും കേട്ടും പരിചയമില്ല. കർത്താവിനെ അറിഞ്ഞ നാളുകളിൽ മനസ്സിലായി സ്വർഗമെന്ന് പറഞ്ഞൊരു സത്യമാണ്. അന്ന് കേട്ട പ്രസംഗങ്ങളൊക്കെ കൂടുതൽ ആ സ്ഥലത്തേക്ക് പോകുന്നതിനായിരുന്നു ഊന്നൽ, നരകത്തിൽ നിന്ന് സ്വർഗത്തിൽ പോകുന്നതിനായിരുന്നു ഊന്നൽ. അങ്ങനെ ഏകദേശം എന്റെ ചിന്ത, എനിക്ക് 18-19 വയസ്സ് പ്രായമുള്ളപ്പോൾ ഒരാൾ ഞങ്ങളുടെ വീട്ടിൽ ചെറിയ പുസ്തകം, ചെറിയൊരു ബുക്ക്, അതിനകത്ത് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നു, അദ്ദേഹത്തിന്റെ സാക്ഷ്യം എഴുതി, എന്റെ ജീവിതമായിട്ട് ഒത്തിരി ബന്ധപ്പെട്ടിരിക്കുന്നു. അദ്ദേഹം എഴുതി വെച്ചു അദ്ദേഹത്തിന് ഭയമുള്ള 4 കാര്യങ്ങൾ. ഈ 4 കാര്യങ്ങൾ ഇല്ലാതിരിക്കുന്ന ഒരു രാജ്യത്ത് സെറ്റിലാകണമെന്നായിരുന്നു കുഞ്ഞിലേ മുതലേ അദ്ദേഹത്തിന്റെ ആഗ്രഹം. അദ്ദേഹത്തിന്റെ പേര് ഓസ്വാൾഡ് ജെ സ്മിത്ത് എന്നായിരുന്നു. ആ ചെറിയ ട്രാക്ടിൽ പ്രകാരം കുറിച്ചിരിക്കുന്നു. അദ്ദേഹം പറയുന്നു, എനിക്ക് ഏറ്റവും ഭയം സെമിത്തേരികളെ ഞാൻ ഭയപ്പെടുന്നു. സെമിത്തേരികൾ കാണുമ്പോൾ എനിക്കറിയാം ഞാൻ ഇത്രയേ ഉള്ളൂ. രണ്ടാമത് അദ്ദേഹം പറഞ്ഞു, പോലീസ് സ്റ്റേഷൻസിന് ഞാൻ ഭയപ്പെടുന്നു. പോലീസ് സ്റ്റേഷൻ എവിടെ കണ്ടാലും എനിക്ക് ഭയമാ, കാരണം നിങ്ങൾക്കറിയാം. മൂന്നാം അദ്ദേഹം പറഞ്ഞു, ഐ ഹേറ്റ് ഹോസ്പിറ്റൽസ്, ആശുപത്രികളെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, ആശുപത്രി കിടക്കാൻ ആർക്ക് ആഗ്രഹം. നാലാമത് അദ്ദേഹം പറഞ്ഞു, റോഡിൽ കിടന്ന് കഷ്ടപ്പെടുന്ന അനേകരെ കാണുമ്പോൾ എന്റെ ഹൃദയം തകരുമാ. അദ്ദേഹം ചെറുപ്പത്തിൽ അദ്ദേഹം ചിന്തിച്ചു, ഇതൊന്നുമില്ലാത്തൊരു രാജ്യമുണ്ടോ? സ്വിറ്റ്സർലാൻഡിനെ കുറിച്ച് ചിന്തിച്ചു, മനോഹരമായ പൂന്തോട്ടങ്ങളാൽ നിറയപ്പെട്ടിരിക്കുന്ന, ആളുകളൊക്കെ ഹണിമൂൺ ടൂറിന് പോകുന്ന സ്വിറ്റ്സർലൻഡിൽ പോയി താമസമാക്കിയാലോ. അദ്ദേഹത്തിന്റെ ചില നാല് കാര്യങ്ങൾ അവിടെയുണ്ട്. വാട്ട് അബൌട്ട് യുഎസ്, യൂറോപ്പ്, നോർവേ, സിംഗപ്പൂർ? എല്ലാം അദ്ദേഹം ചിന്തിച്ചിട്ട് പറയുകയാണ്, ഞാൻ അന്വേഷിച്ചതൊന്നുമില്ലാത്ത ഒരു രാജ്യമുണ്ടോ? അദ്ദേഹം കൺക്ലൂഷൻ എത്തുകയാണ്, ഒരു രാജ്യമുണ്ട്. ആ രാജ്യത്തോട് എത്ര ദൂരം നിങ്ങൾ യാത്ര ചെയ്താലും നിങ്ങൾക്കൊരു സെമിത്തേരി കാണാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. രണ്ടാമതായി, ഒരു പോലീസ് സ്റ്റേഷനോ ഒരാശുപത്രിയോ ഒരു ദുഃഖിക്കുന്നവനെ പോലും കാണാൻ കഴിയത്തില്ല. ഇന്നത് വായിച്ചാൽ ഒരു പക്ഷെ എന്ത് തോന്നുന്നു എനിക്കറിയില്ല, അന്നത് വായിച്ചപ്പോൾ എനിക്കൊരു വലിയ പ്രത്യാശയുണ്ടായി, ഇങ്ങനൊരു രാജ്യമുണ്ടെങ്കിൽ അവിടേക്ക് തന്നെ പോകണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നമുക്കൊരു ലക്ഷ്യമുണ്ടായിരിക്കണം. ഇപ്പൊ നമുക്കറിയാം, നമുക്ക് ആ സ്ഥലമല്ല വിഷയം, ആ സ്ഥലത്തുള്ള ഒരു വ്യക്തിയുണ്ട്, അവനാണ് വിഷയം. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, നാം അവന്റെ വാഗ്ദത്ത പ്രകാരം നീതി വസിക്കുന്ന പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും വേണ്ടി കാത്തിരുന്നുള്ള സിയോൻ യാത്രക്കാരാ. വിളിക്കുന്ന എല്ലാവരെയും ഇന്ന് പകൽക്കാലം ഞാൻ അങ്ങനെ വിളിക്കാൻ ആഗ്രഹിക്കുകയാണ്, സിയോൻ യാത്രക്കാർ. പാസ്പോർട്ടുണ്ടോ? സിയോൻ യാത്രക്കാരെ ആദ്യം ചോദിക്കുന്നു, പാസ്പോർട്ടുണ്ടോ? ഒത്തിരി യാത്ര രാജ്യങ്ങളൊക്കെ യാത്ര ചെയ്തിട്ട് ഇരിപ്പുണ്ട്. എവിടുത്തെ പാസ്പോർട്ടാ ഉള്ളത്? വേഗം പറഞ്ഞാട്ടെ. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലെ പാസ്പോർട്ടുണ്ടോ? ചോയ്സ് അലോഡ്. നമ്മുടെ പൗരത്വമോ സ്വർഗത്തിൽ ആകുന്നു. ഈ പരദേശി മോക്ഷ യാത്ര ചെയ്ത് ജോൺ ബനിയൻ നാശപട്ടണത്തിൽ നിന്ന് മോക്ഷപട്ടണത്തിലേക്ക് പോകുന്ന സ്റ്റോറീസ് ഒക്കെ നമുക്കറിയാം. ഒത്തിരി പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ കടന്നാ പോകുന്നേ. ഞാൻ നിങ്ങളുടെ ആത്മാർത്ഥമായിട്ട് ചോദിക്കട്ടെ, പെട്ടെന്ന് ആൻസർ പറയണം, സിയോൻ യാത്ര നമുക്ക് ബോറടിക്കുന്നുണ്ടോ? നമ്മൾ പറയുന്നുണ്ട്, സിയോനിൽ ചെന്നിട്ട് ഞാൻ കർത്താവിനെ ആരാധിക്കും, സിയോനിൽ ഞാൻ അവന്റെ പൊന്മുഖം മുത്തു എന്നൊക്കെ നമ്മൾ പാടുന്നുണ്ട്. ഞാൻ ചോദിക്കുന്നത്, ഈ സിയോൻ യാത്രയ്ക്കുള്ള വഴിയിൽ നമുക്ക് ബോറടിക്കുന്നുണ്ടോ? സിയോൻ യാത്രയിലുള്ള വഴിയിൽ ഇതിനകത്തെ റൂട്ട് പറഞ്ഞു തരുന്ന ഈ തിരുവചനങ്ങൾ നമുക്ക് 10-16 വർഷങ്ങൾ പൂർത്തിയാക്കിയിരിക്കുന്ന സമയത്ത് നമുക്ക് ബോറടിക്കുന്നുണ്ടോ? പ്രിയമുള്ളവരെ, സിയോൻ യാത്രക്കാർ ശ്രദ്ധിക്കുക, ഈ സിയോൻ യാത്രയിൽ നമുക്ക് എന്തുണ്ട്? നിങ്ങളെ ആരും തെറ്റിദ്ധരിക്കരുത്. കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതികൂലവും ഒക്കെ ഉണ്ടോ ഇല്ലയോ? അതിന് ഉറപ്പില്ല. ഉണ്ടോ ഇല്ലയോ? ഉണ്ട്. പക്ഷെ ഞാൻ ചോദിക്കട്ടെ, കഷ്ടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉള്ളത് കൊണ്ട് സന്തോഷമുണ്ടോ ഇല്ലയോ? അതാണ് വിഷയം. സന്തോഷമുണ്ടോ ഇല്ലയോ എന്നുള്ളത് പരമസിയോനിലേക്ക് യാത്ര ചെയ്തൊരു യാത്രക്കാരന്റെ ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുമായിട്ട് ഒന്ന് പങ്കുവയ്ക്കുക. പരമസിയോനിലേക്കുള്ള സ്വർഗീയ മരുഭൂ യാത്രയിൽ സ്വർഗരാജ്യത്തിന്റെ അനുഭവ വിശേഷങ്ങളാൽ ഇപ്പോൾ തന്നെ നമ്മെ അത്യാനന്ദ വിവശരാക്കുന്ന ഒരു പ്രേമശക്തിയുണ്ട്. അതിനെ അധികം പേര് മനസ്സിലാക്കിയിട്ടില്ല. ഈ കൂട്ടായ്മയിൽ ഒരുപക്ഷെ ഒരു 10% ആളുകൾ, അവർ ഒത്തിരി പ്രശ്നമുള്ളവരാ അവര്, പക്ഷെ അവര് തന്റെ പ്രേമകാന്തനോടുള്ള ആ ഒരു അനുരാഗം മൂലം അവരതിന്റെ ക്ഷീണം മറക്കുക, പ്രാണപ്രിയനുള്ള ദാഹത്താൽ ഉള്ളം ജ്വലിക്കുകയും അവന്റെ പ്രീതിവാത്സല്യം ജീവനേക്കാൾ നല്ലതാണെന്ന് ആസ്വദിച്ചറിയുന്ന ഒരു കൂട്ടം സാധുക്കൾ അവിടെയൊക്കെ ഉണ്ട്. അവരെപ്പോഴും പാടിക്കൊണ്ടിരിക്കും, എന്റെ പരമാനന്ദമായ ദൈവമേ ഞാൻ നിന്നെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പ്രിയമുള്ളവർ, നമ്മുടെ ഈ മുമ്പോട്ടുള്ള യാത്ര നമുക്ക് ബോറിംഗ് ആകാതിരിക്കണമെങ്കിൽ നമ്മൾ ഒരു സഭക്കാരും കുറ്റം പറയണ്ട. 16 വർഷം കഴിഞ്ഞ ദിവസങ്ങളിൽ പൂർത്തിയായെന്ന് ഞാൻ ചിന്തിക്കുക. 16 വർഷം പൂർത്തിയായിരിക്കുന്ന സമയത്ത് നമുക്ക് സിയോൻ യാത്ര ബോറടിക്കുന്നുണ്ടെങ്കിൽ 100-150 വർഷമായ സഭക്കാരൻ ഡൗൺ ആകുന്നുണ്ട്, നമ്മൾ അവനെ വിധിക്കണ്ട. ദൈവത്തിന്റെ സാന്നിധ്യം, സ്വർഗരാജ്യത്തിന്റെ അനുഭവം ശ്രദ്ധിച്ചാട്ട് ഓരോ ദിവസവും അനുഭവിച്ചാണ് ഈ നീതി വസിക്കുന്ന പുതിയ ആകാശത്തിലും പുതിയ ഭൂമിയിലും അല്ലെങ്കിൽ പുതിയ എറുശലേമിലും ഈ വ്യക്തി എത്തിച്ചേരുന്നത്. ഒന്നാമതായിട്ട് സിയോൻ യാത്രക്കാരെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇരിക്കേണ്ട ചില പൊസിഷൻ ഉണ്ട്. പണ്ടൊരു രാജകുമാരനെ കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട്. അദ്ദേഹം കൊച്ചായിരുന്ന സമയത്ത് അടുത്തുള്ള ആരോ ആയിട്ട് കളിക്കുന്ന സമയത്ത് അദ്ദേഹം ഒരു പമ്പരത്തിന് വേണ്ടി വഴക്കുണ്ടാക്കി. പമ്പരം എന്ന് പറഞ്ഞാൽ അറിയാലോ, പമ്പരത്തിന് വേണ്ടി രാജകുമാരൻ ഭയങ്കര വഴക്ക്, എന്റെ പമ്പരമാ. പക്ഷെ ഇത് മുഴുവൻ ആരുടെയാ? പ്രിയ സൗരങ്ങൾ, ഈ കാണുന്ന രാജ്യമെല്ലാം ആരുടെയാ? ഞാൻ ചോദിക്കട്ടെ, നമ്മൾ പമ്പരത്തിന് വേണ്ടി വഴക്കുണ്ടാക്കുന്ന കൊച്ചുപിള്ളാരാണോ? അയ്യോ, അവൻ എന്റെ പമ്പരം എടുത്തുകൊണ്ട് പോയെന്ന് പറഞ്ഞ് ദൈവത്തോട് പരാതിപ്പെടുന്നവരാണോ? തിരുവചനം പറയുന്നു, ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളൊരു നഗരമുണ്ട്. ആ നഗരത്തിൽ കുഞ്ഞാടിന്റെ സിംഹാസനമുണ്ട്. സിംഹാസനത്തിൽ എന്റെ ചിന്ത പറയാം, എന്റെ മുമ്പിൽ ഒരു മേശ കിടപ്പുണ്ടെങ്കിൽ അവന്റെ ഫ്രണ്ടിൽ ഒരു പുസ്തകം വെച്ചിട്ടുണ്ട്. ആ പുസ്തകത്തിനകത്ത് ഈ എളിയവനായ എന്റെ പേരുണ്ടെന്നുള്ളത് നമ്മുടെ ദൈവം നമുക്ക് അർത്ഥം ശ്രദ്ധിക്കാം. ഹാലലൂയ്യ, ഹാലലൂയ്യ. നക്ഷത്ര ഗോളങ്ങൾക്കപ്പുറത്ത് അനേക ദൂരമൊന്നും പറയാൻ പറ്റത്തില്ല, അതെ അനേക ശതകോടി ശതകോടി നക്ഷത്ര ഗോളങ്ങൾക്കപ്പുറത്തിരിക്കുന്ന ഒരു പുസ്തകത്തിൽ എന്റെ പേരുണ്ടെന്നുള്ളത് നമ്മൾ ഉറപ്പിച്ച് ഓരോ ദിവസവും ദൈവത്തിന് നന്ദി പറയണം. കർത്താവ്, എനിക്ക് യോഗ്യത ഉണ്ടായിട്ടല്ല, അതുമാത്രമല്ല എന്നെ അതിശയിപ്പിക്കുന്ന എന്റെ പേരുണ്ടെന്നുള്ളതിനെക്കാളിലും എന്നെ ഉഷാറാക്കുന്ന ഒരു സംഭവം ഉണ്ട്, അവിടെ ഇരിക്കുന്നവന്റെ കയ്യിൽ എന്നെ വരച്ചു വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ്യ, ഇതാ ഞാൻ നിന്നെ എന്റെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. ഞാൻ കർത്താവിനോട് ചോദിക്കുക, കർത്താവേ ഒന്ന് കാണട്ടെ, എന്നെ ഉള്ളം കയ്യിൽ വരച്ചിരിക്കുന്നു എന്ന് കാണട്ടെ എന്ന് കർത്താവ് കാണുമ്പോൾ ഞാൻ ഒരുപക്ഷെ അവന്റെ കൈകളിലേക്ക് നോക്കിയാൽ കാണുന്നത് മുറിപ്പാടുകളാ. ആ മുറിപ്പാടുകൾ കാണുമ്പോൾ എനിക്ക് എന്നെ അവനിൽ തന്നെ കാണാൻ സാധിക്കും, കാരണം എന്റെ പാപങ്ങളാണ് അവന്റെ കയ്യിൽ ആ മുറിപ്പാടുകൾ വരുത്തിയത്. ഹല്ലേലൂയ്യ. സിയോൻയാത്രക്കാരൻ ചിന്തിക്കേണ്ടത് ഈ ധ്യാനങ്ങളാണ് ആത്മീയ ജീവിതം അവന്റെ ജീവിതത്തിൽ. അത് ഞായറാഴ്ച മാത്രമല്ല, അത് ഞായറാഴ്ച മാത്രമല്ല, ഇരിക്കേണ്ട പൊസിഷൻ പറയാം. യേശു വന്നത് ബദാനിയിലെ ഭവനത്തിൽ വന്നപ്പോൾ മറിയ ഇരിക്കേണ്ട പൊസിഷനിലായിരുന്നത്. അവൾ കർത്താവിന്റെ പാദപീഠത്തിലിരുന്ന് അവന്റെ വചനം കേട്ടുകൊണ്ടിരുന്നു. നമ്മുടെ പൊസിഷൻ ഏതാ? രണ്ടാമത് 11 അധ്യായത്തിൽ യോഹന്നാൻ 11 മറിയത്തിന്റെ ജീവിതത്തിൽ വെറുതെ വലിയ പ്രശ്നമുണ്ടായി. അവളുടെ സഹോദരൻ മരിച്ചുപോയി, 4 ദിവസമായി അവൾ അവിടെ ഇരിക്കുന്നേ കർത്താവിന്റെ പാദപീഠത്തെങ്കിൽ. ആ സമയത്ത് വചനം കേൾക്കുമല്ലായിരുന്നു, എല്ലാം പറയുക കർത്താവിനോട്, കർത്താവേ കരയുക. ആദ്യത്തേത് സിയോൻ യാത്രക്കാരനിരിക്കേണ്ട ഒരു പൊസിഷനുണ്ട്, കർത്താവിന്റെ പാദപീഠത്തിരുന്ന് അവന്റെ വചനം കേൾക്കണം. രണ്ട്, സിയോൻ യാത്രക്കാരനിരിക്കേണ്ട ഒരു പൊസിഷനുണ്ട്, ജീവിതത്തിൽ ദുഃഖങ്ങളും പ്രയാസങ്ങളും വരുമ്പോൾ അത് പ്രാണപ്രിയനായ കർത്താവിനോട് എല്ലാം ഷെയർ ചെയ്യണം. ഹല്ലേലൂയ്യ. അവിടെ കൊണ്ട് തീരല്ല. 12 അധ്യായത്തിൽ മറിയിരുന്നൊരു പൊസിഷനുണ്ട്, അത് എല്ലാവരും ഇരുന്നപ്പോഴും വിലയേറിയ ഒരു തൈലം പൊട്ടിച്ചൊഴിച്ചുകൊണ്ട് അവനെ ആരാധിച്ചൊരു ആരാധനക്കാരിയായിട്ടാണ് അവൾ ഇവിടെ ഇരുന്നത്. അവളാണ് കർത്താവിനെ അവിടെ ആരാധിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ്യ. വളരെ ശ്രദ്ധിക്കണമേ. നമ്മുടെ മുമ്പോട്ടുള്ള യാത്രയിൽ പ്രിയമുള്ളവരെ, എന്റെ പരമാനന്ദമായ ദൈവം എന്ന് പറയുന്ന ഒരു ശബ്ദം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകണമെങ്കിൽ ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ, മുമ്പേ നമ്മുടെ സഹോദരൻ പറഞ്ഞല്ലേ കർത്താവിന്റെ സാന്നിധ്യത്തിൽ എന്നും ആയിരിക്കണം. പലരും ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ബ്രദറെ ഞായറാഴ്ചത്തെ ഇവിടുത്തെ സഹോദരന്മാരൊക്കെ മെസ്സേജ് പറഞ്ഞ് ഞങ്ങൾ ഭയങ്കര ഉത്സാഹത്തിലാ പോകുന്നത്, പക്ഷെ ചൊവ്വാഴ്ച ബുധനാഴ്ച കഴിയുമ്പോൾ ഞങ്ങളുടെ ഉത്സാഹം പോവുക. ശരിയാണോ? ചൊവ്വാഴ്ച അല്ലെങ്കിൽ ബുധനാഴ്ച കഴിയുമ്പോൾ ഞങ്ങളുടെ ഉത്സാഹം പോയിട്ട് ഞങ്ങൾ പിന്നെയും പഴയ അവസ്ഥയിലായി തീരുക, പിന്നെയും ഞായറാഴ്ച ആരാധനയ്ക്ക് വേണ്ടി കാത്തിരിക്കുക, മറ്റുള്ളവരൊന്ന് ഉത്സാഹിപ്പിച്ച് വചനമൊക്കെ പറഞ്ഞതും തെറ്റാണെന്നുള്ളതല്ല. പക്ഷെ ഇനി മുമ്പോട്ടുള്ള നമ്മുടെ ജീവിതയാത്രയിൽ പ്രിയമുള്ളവരെ, തിരുവചനം പറയുന്നത് സങ്കീർത്തനങ്ങളിൽ പറയുന്ന ആലയം ഒന്ന്, നമ്മൾ പുതിയ നിയമത്തിൽ ആലയം എന്ന് പറയും, നമ്മുടെ ദൈവത്തിന്റെ സാന്നിധ്യം നിർത്താൻ മതി. നിന്റെ ആലയത്തിലെ പുഷ്ടിയാണ് അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു. എവിടെയാ? ഞായറാഴ്ചയോ? നിന്റെ ആലയത്തിലെ പുഷ്ടി അവർ അനുഭവിച്ച് തൃപ്തി പ്രാപിക്കുന്നു. അടുത്ത വചനം പറഞ്ഞാട്ടെ, നിന്റെ ആനന്ദ നദി
നീ അവരെ കുടിപ്പിക്കുന്നു, നിന്റെ പക്കൽ ജീവന്റെ കുറവുണ്ടല്ലോ.
ഇടയ്ക്കൊരു വിഷയം വന്നു, ദൈവത്തെ ആരാധിക്കാത്തവൻ അന്യജാതിക്കാരൻ തൊട്ട അയലോക്കംകാരന് നമ്മൾ ചിന്തിക്കുമ്പോ എല്ലാം ഉണ്ട്, അവന് വീടുണ്ട്, ഫ്ലാറ്റുണ്ട്, കാറുണ്ട്, അവന് ജോലിയുണ്ട്, അവന്റെ മക്കൾക്ക് അതുണ്ട് ഇതുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മൾ ആകെപ്പാടെ ഡൗൺ ആകുമ്പം 71 സങ്കീർത്തനക്കാരൻ അവിടെ നിന്ന് ഡൗൺ ആയില്ല, അവൻ എങ്ങോട്ട് ചെന്നെന്നറിയോ? ഒടുവിൽ ഞാൻ എവിടെ ചെന്നു?
ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്നു.
അവിടെ വിഷയം തീരത്തുള്ളൂ. ദൈവത്തിന്റെ വിശുദ്ധ മന്ദിരത്തിൽ ചെന്ന് ചോട്ട് കർത്താവ് അവരുടെ അന്തം എന്താകുമെന്ന് ചോദിച്ചപ്പം കർത്താവ് പറഞ്ഞു, ഡാ ഞാൻ അവരെ വഴുവഴുപ്പ് നിർത്തിയിരിക്കുക, എന്നിട്ട് ഇവന് ബുദ്ധി ഒഴുതിയിരിക്കുക. അവൻ പറയും, ഞാനൊരു പൊട്ടനായി പോയല്ലോ കർത്താവേ, ഞാൻ മൃഗം പോലായി പോയല്ലോ കർത്താവ്, ഞാനൊരു പൊട്ടനായി പോയല്ലോ കർത്താവേ. എന്നിട്ട് അവൻ എത്തുന്ന കൺക്ലൂഷൻ എന്താണെന്നറിയാവോ? സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിലും നിന്നെ അല്ലാതെ മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല.
സൈന്യങ്ങളുടെ കർത്താവേ, നിന്റെ ആലയത്തിൽ വസിക്കുന്നവർ എത്ര. അത് പുതിയ നിയമത്തില്, അത് പഴയ നിയമത്തിൽ അത് ഒരു ആലയമായിരുന്നെങ്കിൽ പുതിയ നിയമത്തിൽ ദൈവം വസിക്കുന്ന ആലയങ്ങളായിരിക്കുന്ന നാം എപ്പോഴും ദൈവത്തിന്റെ സന്നിധിയിൽ തന്നെയായിരിക്കണം ദൈവത്തിന്റെ ആഗ്രഹം. ഞാൻ വേഗത്തിൽ കടന്നു പോകാം. ബി ഇൻ ഗോഡ്സ് പ്രസൻസ്. സിയോനിലേക്ക് പോകുന്നവർ ശ്രദ്ധിക്കുക, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ ആയിരിക്കേണ്ടതിനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാം. ഏകാന്തമായ ധ്യാനത്തിൽ പ്രവേശിച്ച് ദൈവത്തോടുള്ള
കൂട്ടായ്മയും ധ്യാനങ്ങളും എത്ര ആനന്ദകരമാകുന്നു. എന്നോട് പറയാം, ദൈവത്തിന്റെ സന്നിധിയിൽ ഒറ്റയ്ക്ക് നമ്മൾ ഇരിക്കുന്നില്ല എങ്കിൽ നമുക്ക് ജയകരമായിട്ട് ആനന്ദത്തോടെ പോകാൻ പറ്റത്തില്ല. നിങ്ങൾ ഇനി 24 മണിക്കൂറും ഇന്റർനെറ്റിൽ കൂടെ നിങ്ങളുടെ ചെവി വെച്ച് 24 മണിക്കൂറും 1000 പ്രസംഗം കേട്ടാലും കർത്താവിന്റെ വായിൽ നിന്ന് വരുന്ന സ്നേഹവചനങ്ങൾ വ്യക്തിപരമായി കേൾക്കാത്തടത്തോളം പ്രിയമുള്ളവരെ, നമുക്കൊരിക്കലും ആത്മീയമായിട്ടുള്ള സന്തോഷത്തിന്റെ ഒരു മതിമറക്കൽ എന്റെ പരമാനന്ദമായ ദൈവം എന്ന് പറയാൻ പറ്റത്തില്ല, പറയാൻ പറ്റത്തില്ല. ഏകാന്തമായിട്ട് ഞാൻ ചോദിക്കട്ടെ, ഒറ്റയ്ക്കിരുന്ന് മുമ്പേ സൗരൻ നമ്മോട് സംസാരിച്ചത്, ഏകാന്തമായിട്ട് ഒറ്റയ്ക്ക് കർത്താവിന്റെ അടുക്ക നമ്മൾ പോകാറുണ്ടോ? ഒറ്റയ്ക്ക് കർത്താവിന്റെ അടുക്ക ചെന്ന് കർത്താവുമായിട്ടുള്ള കൂട്ടായ്മ നമ്മൾ ആയിരിക്കുന്നുണ്ടോ?
അവിടെയാണ് നിന്റെ സന്നിധിയിൽ പറഞ്ഞാട്ടെ എന്നാ സന്തോഷമുള്ളേ. ഞായറാഴ്ച, വ്യാഴാഴ്ച നിന്റെ സന്നിധിയിൽ പറഞ്ഞാട്ടെ എന്നും സന്തോഷവും, നിന്റെ വലതുഭാഗത്ത് എന്നും പ്രബോധങ്ങളും. ഞാൻ കർത്താവിനെ എപ്പോഴാണ് എന്റെ കൺമുമ്പിൽ വെച്ചിരിക്കുന്നേ? ഞാൻ കർത്താവിനെ വല്ലപ്പോഴും അല്ല, ഞാൻ കർത്താവിനെ എപ്പോഴും എന്റെ കൺമുമ്പിൽ വെച്ചിരിക്കുന്നു. അവൻ എന്റെ വലതുഭാഗത്തുള്ളത് കൊണ്ട് ഞാൻ കുലുങ്ങി പോകുകയില്ല. അങ്ങനെ പറഞ്ഞിട്ട് സങ്കീർത്തനക്കാരൻ പറയുക, അളവുനൂൽ എനിക്ക് മനോഹര ദേശത്ത് വീണിരിക്കുന്നു, അതേ എനിക്ക് നല്ലൊരു അവകാശം ലഭിച്ചിരിക്കുന്നു. രണ്ടാമതായി പ്രിയമുള്ളവരെ, ശ്രദ്ധാപൂർവം തിരുവചനത്തിൽ ഓരോ ഭാഗങ്ങൾ വായിക്കുന്നത് ഭക്തനെത്ര ഇമ്പകരമാകുന്നു. എല്ലാവരും ഇവിടെ ഉണ്ടോ? എങ്ങനെയാ വായിക്കുന്നേ? ശ്രദ്ധയോടെ വായിക്കുന്നുണ്ടോ തിരുവചനം? ആത്മാർത്ഥമായിട്ട് ചോദിക്കട്ടെ, നമുക്ക് നമ്മോട് തന്നെ ചോദിക്കാം, വേറെ ആരും ചിന്തിക്കട്ടെ, ഇതെനിക്ക് ബോറാകുന്നുണ്ടോ? തിരുവചനം എനിക്ക് ബോറടിക്കുന്നുണ്ടോ? സങ്കീർത്തനക്കാരുടെ ചോദിച്ചു, സങ്കീർത്തനക്കാര തിരുവചനം നിനക്ക് ബോറടിക്കുന്നുണ്ടോ? അവൻ പറയും, തിരുവചനം എന്റെ അണ്ണാക്കിന് എത്രയോ മധുരം, തേനിനേക്കാളും തെൻകട്ടയേക്കാളും മാധുര്യം. നമ്മൾ പറഞ്ഞു തുടക്കത്തിൽ എനിക്ക് അങ്ങനെ ആയിരുന്നു, പക്ഷെ നാളുകൾ കഴിഞ്ഞപ്പോൾ ഇപ്പൊ തിരുവചനത്തിന് അത്ര മധുരം തോന്നുന്നില്ല. പ്രിയ സഹോദരങ്ങളെ, തിരുവചനത്തിന് മധുരം. ഒരു വാക്യം, യെരമ്യ പ്രവചനം 15-ാം അധ്യായം അതിന്റെ 16-ാം വാക്യം, ജെറമ്യ ചാപ്റ്റർ 15 വേഴ്സ് 16. ദൈവവചനവുമായിട്ട് നാം ഒറ്റയ്ക്ക് കർത്താവിന്റെ കൂടെ ഇരുന്നെങ്കിൽ മാത്രമേ കർത്താവിന് നമ്മോട് ഹൃദ്യമായിട്ട് ഇടപെടാൻ പറ്റുള്ളൂ. വചനത്തിലൂടെ
ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു.
അടുത്തത്,
നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എന്റെ ഹൃദയത്തിന് ആനന്ദവും.
കണ്ടോ, ആനന്ദം എവിടുന്നാ കിട്ടിയേ? നിന്റെ എല്ലാ കാര്യങ്ങളും ഓക്കെ ആയിട്ട് നടക്കുമ്പോഴല്ല, നിന്റെ വചനങ്ങൾ എനിക്ക് സന്തോഷവും എന്റെ ഹൃദയത്തിന് എന്തായി? ആനന്ദവുമായി. അടുത്ത വചനം,
സൈന്യങ്ങളുടെ ദൈവമായ യഹോവേ നിന്റെ നാമം എനിക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നുവല്ലോ.
ഈ വചനം നിങ്ങൾക്കെല്ലാം അറിയാം. ഞാൻ അടുത്ത വചനം പറയാൻ ആഗ്രഹിക്കുന്നു, വായിച്ചേ.
കളിക്കാരുടെ കൂട്ടത്തിൽ ഞാൻ ഇരുന്നില്ല.
ഐ സാറ്റ് നോട്ട് ഇൻ ദ അസംബ്ലി ഓഫ് മോക്കേഴ്സ്. ഈ കളിക്കാരുടെ കൂട്ടം എന്തോ ഞാൻ കഴിഞ്ഞു വെച്ചു. എന്തോ ഈ കളിക്കാരുടെ കൂട്ടം?
കളിക്കാരുടെ കൂട്ടത്തിൽ ഞാൻ ഇരുന്ന് ഉല്ലസിച്ചില്ല. പ്രിയ സഹോദരങ്ങളെ, കളിക്കാരുടെ കൂട്ടത്തിൽ ഇരുന്ന് ഉല്ലസിച്ചാല് ഇവന് മോളി പറഞ്ഞ കാര്യം സന്തോഷം കിട്ടുകയല്ലെന്ന്. നീ എന്നെ നീരസം കൊണ്ട് നിറച്ചിരിക്കിയാൽ നിന്റെ കൈ നിമിത്തം ഞാൻ ദൈവവചനമായിട്ട് എന്ത് ചെയ്തു?
തനിച്ചിരുന്നു.
കളിക്കാരുടെ കൂട്ടത്തിൽ നിങ്ങൾ പറഞ്ഞു, എന്താ കളിക്കാരുടെ കൂട്ടത്തിൽ ഉല്ലസിക്കുക?
ഇവനെ, എന്റെ പേരൊക്കെ ഞാൻ മറന്നുപോയി, 2020 കാണാൻ സമയമുണ്ടോ? ഉണ്ടോ?
ചോദിക്കട്ടെ, ഇവനോട് ചോദിക്കുക, എങ്ങനെയാ നിന്റെ ഈ മൊബൈൽ വല്ലതും ഉണ്ടായിരുന്നു? അന്ന് കാണത്തില്ല, അന്ന് വേറെ സാധനമായിരിക്കും. ഈ ഒരു ഒരു കൂട്ടത്തിൽ പെടുന്നവന് അവന്റെ മൊബൈലിൽ ഗെയിം കളിക്കാനായിട്ട് സമയമുണ്ടോ? മൊബൈലിൽ ഗെയിം കളിക്കുന്ന സഹോദര സഹോദരി, നീ ഗെയിമിൽ സന്തോഷിക്കുന്നുള്ളതല്ലാതെ തിരുവചനങ്ങൾ നിന്റെ ജീവിതത്തിൽ രണ്ട് ഓപ്ഷനേ ഉള്ളൂ. ഒന്ന്, നിന്റെ മൊബൈലിലെയും കമ്പ്യൂട്ടറിലെയും ഗെയിം നീ ഡിലീറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നീ പുസ്തകം തുറക്കുക. ഞാൻ പറയാം, അല്ലെങ്കിൽ നീ പുസ്തകം തുറക്കുമ്പോഴും ഇതിനകത്തെ താളുകൾ മറിക്കുമ്പോഴും നീ കാണുന്ന പുതിയൊരു ശിലയമായിരിക്കത്തില്ല, ഇതിനകത്തൂടെ വണ്ടിയൊക്കെ ഓടുന്നതായിട്ട് നിനക്ക് തോന്നും. കളിക്കാരുടെ കൂട്ടത്തിൽ ഞാൻ ഇരുന്ന് ഉല്ലസിച്ചിട്ടില്ല. അവൻ ഗോളടിക്കുന്നു, അവൻ ഗോളടിക്കുന്ന കണ്ടപ്പോഴത്തേന് നമ്മുടെ ആരുമല്ല, പക്ഷെ നമ്മൾ അങ്ങ് ഉല്ലസിക്കുക. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ ഞാൻ തോപ്പടായിട്ട് പറയുക, TVയുടെ മുമ്പിൽ ഇരുന്ന് ഉല്ലസിക്കുന്ന സഹോദര, അടുത്ത 25 വർഷങ്ങൾ കർത്താവായ യേശുവിന്റെ നാമത്തെ പ്രതി നീ ഫയറിലാകത്തില്ല. കാരണം കളിക്കാരുടെ കൂട്ടത്തിൽ നീ ഉല്ലസിച്ചാൽ ദൈവത്തിന്റെ വചനങ്ങൾ സിയോൻ യാത്ര. സിയോനിൽ, പ്രിയ സഹോദര, സിയോനിൽ TV ഇല്ല.
സിയോനിൽ ഫ്ലാറ്റ് സ്ക്രീൻ ഇല്ല, സിയോനിൽ കേബിൾ ഇല്ല. എല്ലാ ദിവസവും കേബിളും ടിവിയും ഫ്ലാറ്റ് സ്ക്രീനും ഇരിക്കുന്നവൻ എങ്ങനെ സിയോനിൽ പോയി വസിക്കും? അവൻ പറയും, എനിക്കിവിടെ താല്പര്യമില്ല. കാരണം കർത്താവ് പറയുക, മുത്തുകളാൽ നിർമ്മിതമായ 12 ഗോപുരമുള്ള പട്ടണത്തിലെ നിന്റെ വീട് കാണിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ആദ്യം ചോദിക്കുന്ന എന്നറിയോ, കേബിൾ ഉണ്ടോ അവിടെ? നമ്മൾ വീടെടുക്കുമ്പോഴൊക്കെ ചോദിക്കല്ലേ. ഇപ്പൊ ലോഡ്ജ് എടുക്കുമ്പോൾ ആള് അവരിങ്ങോട്ട് ചോദിക്കും, കേബിൾ ടി വി ഉള്ള മുറിയാണോ? നിനക്ക് പുതിയ എരുസലേമിൽ താമസിക്കാൻ പറ്റത്തില്ല, കാരണം പുതിയ എരുസലേമിൽ എല്ലാം ഉണ്ട്, പക്ഷെ അവിടെ ടി വി ഇല്ല,
ഇന്റർനെറ്റും ഇല്ല. എന്നാ ചെയ്യും? പ്രിയമുള്ളവർ, ഒരു കാര്യം ഞാൻ പറയാം, നാളുകൾ കഴിയുമ്പോഴും നമ്മുടെ എല്ലാ ഉല്ലാസങ്ങളും ഒരു വ്യക്തിയിൽ കേന്ദ്രീകരിച്ചിരിക്കും, അത് നമ്മുടെ കർത്താവ് മാത്രമാണ്. ഹല്ലേലൂയ. അത് കർത്താവിൽ, ഞാൻ എന്റെ ദൈവത്തിൽ, ഹബക്കൂക്ക് പറയാ, സന്തോഷിക്കും. എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഞാൻ, ആ വാക്യം പറഞ്ഞേ, രക്ഷയുടെ ദിവസത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കും. എന്ത് ഘോഷിച്ച് ഉല്ലസിക്കുക? എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഞാൻ ഘോഷിച്ചുല്ലസിക്കും. പിശാച് ഈ സാധനമൊക്കെ കളിക്കുമ്പോ ഞാൻ കണ്ടിട്ടില്ല, ഞാൻ കേട്ടിട്ടേ ഉള്ളു, ഇടക്കിടക്ക് ഈ കമ്പ്യൂട്ടർ പറഞ്ഞുകൊണ്ടിരിക്കും, യു ആർ എ ജീനിയസ്. കേട്ടോണ്ടോ നിങ്ങള്? അവന്മാരിതെല്ലാം പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കും. അപ്പൊ നമുക്കൊന്നും, ദൈവമേ, ആരും എന്നെ ജീനിയസ് എന്ന് വിളിച്ചിട്ടല്ല, അറ്റ്ലീസ്റ്റ് കമ്പ്യൂട്ടർ എങ്കിലും എന്നെ ജീനിയസ് എന്ന് വിളിച്ചല്ലോ. പ്രിയമുള്ളവരെ, നിന്നെ കമ്പ്യൂട്ടർ ജീനിയസ് എന്ന് വിളിച്ചാൽ കർത്താവിന്റെ അടുത്ത് ചോദിക്കും, കർത്താവ് പറയും, യു ആർ എ ഫൂൾ. യഹോവയുടെ ന്യായപ്രമാണത്തിൽ സന്തോഷിച്ച് അവന്റെ ന്യായപ്രമാണത്തെ രാപ്പകൽ ധ്യാനിക്കുന്നവൻ ആരാണ്? ഭാഗ്യവാന. അവൻ ആറ്റരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇലവാടാത്തതുമായ വൃക്ഷം പോലെ ഇരിക്കും. അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും. ഒന്നാമത് പറയാം, സിയോൻ യാത്രക്കാരൻ കർത്താവിന്റെ കൂടെ ഏകാന്തമായി ലോങ് ടൈം അവൻ സ്പെൻഡ് ചെയ്യണം. രണ്ടാമതായി തിരുവചനം, അവന്റെ അടുത്ത വചനം ഒന്ന് വായിച്ചാട്ടെ, തിരുവചനങ്ങൾ. അവനൊത്തിരി വിശ്വാസം ഉണ്ട്, പക്ഷേ കളിക്കാരുടെ കൂട്ടത്തിൽ ഞാൻ ഒരു നില്ലുവച്ചിട്ടില്ല. താഴോട്ട് ആ ഭാഗങ്ങളെ ഞാൻ വിടുക. പ്രിയമുള്ളവരെ, നിന്റെ വചനങ്ങൾ എന്റെ ഹൃദയത്തിന് ആനന്ദമായി, എനിക്ക് സന്തോഷമായി. നിന്റെ വചനങ്ങൾ എന്റെ ഹൃദയത്തിന് ആനന്ദവും എന്റെ ഹൃദയത്തിന്റെ സന്തോഷവുമായി. എന്നിട്ട് പറയാ, ഗെയിം കളിക്കാരുടെ കൂട്ടത്തിൽ ഞാൻ ഉല്ലസിച്ചിട്ടില്ല. ടിയേഴ്സ് ഓഫ് റിവൈവൽ എന്ന് പറഞ്ഞൊരു ബുക്ക് ഉണ്ട്, വിടാറുടെ കയ്യിൽ ഇരിപ്പുണ്ട്. അതിന്റെ അകത്തൊരു ഒരു ഒരു പിക്ചർ ഒരാൾ വരച്ചിട്ടുണ്ട്. വെയിൽസിൽ കുറെ പിള്ളേർ കൂടി കളിക്കുക, വെയിൽസിൽ കുറെ പിള്ളേർ കൂടി ഒരു ബീച്ച് കടന്ന് തകർത്ത് മറിയുക. അപ്പൊ ഒരു കൊച്ച മാത്രം മാറി ഒരു തെങ്ങിഞ്ചോട്ടിൽ ഇരിക്കുക, താഴെ എഴുതി വെച്ചിരിക്കുക, ഇവാൻ റോബർട്ട്സ്, കളിക്കാരുടെ കൂട്ടത്തിൽ ഞാൻ നിലച്ചിട്ടില്ല. നീ എന്നെ നേരസം കൂടി നിറച്ചിരിക്കിയാൽ നിന്റെ കൈനിമിത്തം ഞാൻ തനിച്ചിരുന്നു. പ്രിയമുള്ളവരെ, പിൽക്കാലത്ത് ദൈവത്തിന് അവനെ കരങ്ങളെടുത്ത് തന്റെ വചനം ശക്തമായിട്ട് ഒരു ഉണർവിലേക്ക് അയക്കാൻ ദൈവത്തിന് കഴിഞ്ഞതിന്റെ കാരണം പറയാം, അവൻ കർത്താവിന്റെ കൂടെ തനിച്ചിരിക്കുന്നവനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. മൂന്നാമതായി, ദൈവത്തിന്റെ ജീവനുള്ള വചന മൊഴികളാൽ ആരോടേലും ഇടപെട്ടുകൊണ്ടിരിക്കുമ്പോൾ ഭക്തന്റെ ഉള്ളിൽ ആനന്ദം നിറഞ്ഞുകൊണ്ടിരിക്കും എന്ന് പറഞ്ഞ ഇത്രയേ ഉള്ളൂ. കഞ്ഞിസൂർ സഹോദരനോട് ഇവിടെ പറഞ്ഞു, സഹോദര, ഞാന് എന്റെ ഓഫീസിൽ എന്റെ അടുത്തിരുന്ന ആളോട് ഞാൻ കുറെ കാര്യങ്ങൾ പറഞ്ഞു, പക്ഷെ അവരെല്ലാത്തിനും എന്നെ റെഫ്യൂട്ട് ചെയ്യുക. അവസാനം ഞാൻ എന്റെ സാക്ഷ്യം പറഞ്ഞു. പ്രിയ സൗരങ്ങളെ, ദൈവവേല ചെയ്യുന്നവരും അല്ലാത്തവരൊക്കെ ശ്രദ്ധിച്ചേ, ഈ കർത്താവിന്റെ വചനം വേറൊരാളോട് പറയുമ്പോൾ ഒരു വലിയ ഭക്തിയുടെ രസം ഉണ്ടാകും. ഹല്ലേലൂയ. അല്ലെ, നിങ്ങൾ ആ വേല ചെയ്യുന്നവരോട് ചോദിച്ചു നോക്കിയേ, അവർക്ക് കഷ്ടപ്പാടും പ്രയാസമൊക്കെ ഉണ്ടാകും, പക്ഷെ അവരുടെ സാക്ഷി അവർ പറയുമ്പം വലിയ പോയിന്റ്സ് ഒന്നുമല്ല, അവരുടെ അനുഭവം യേശുവിനെ കുറിച്ച് പറയുമ്പോൾ, അവരുടെ ആ ഒരു എന്താ പറയുന്ന ഹൃദയം കർത്താവിനെ കുറിച്ച് പറയുമ്പോൾ അവൻ രക്ഷിക്കപ്പെട്ടോ ഇല്ലയോ എന്നുള്ളതല്ല വിഷയം. ഇവൻ ആനന്ദത്തിന്റെ തൈലം കൊണ്ട് ഇവൻ അഭിഷേകം ചെയ്യപ്പെട്ട ഇറങ്ങി വരുന്നത്. ഹല്ലേലൂയ. കൂട്ടുകാരിൽ പരമായി ആനന്ദ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് ഇറങ്ങി വരുന്ന ഒരു അനുഭവം. കഴിഞ്ഞ സുരങ്ങളിലെ ഞങ്ങൾ കണ്ട് സംസാരിച്ചു, ഷിപ്പിലെ ക്യാപ്റ്റൻ ആയിരുന്നു, ആരെ കണ്ടാലും യേശുവിനെ കുറിച്ച് പറയും, യേശു 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 യേശു. പുള്ളിയുടെ സന്തോഷം കാണണം. പുള്ളി പറയാ, റോഡിൽ നിന്ന് ഞാൻ വിളിച്ചു പറയാറുണ്ട്, എല്ലാ വീട്ടിൽ നിന്ന് പറയാറുണ്ട്. ഒരുപക്ഷെ നമുക്ക് അങ്ങനെ സാധിക്കണമെന്നില്ല, എങ്കിൽ പോലും പ്രിയമുള്ളവരെ, കർത്താവായ യേശുവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഭക്തന് അത് ഭക്തിയുടെ ഭാഷ പറയാം, അതവന് രസകരമാ, അതവന് പ്രേമ രസകരമാ. ഹല്ലേലൂയ. ലക്ഷ്യമുണ്ടോ നമുക്ക്? പ്രിയമുള്ളവരെ, വീണ്ടും ഞാൻ തുടരുകയാണ്. പ്രിയമുള്ളവരെ, ദൈവത്തിന്റെ പ്രേമകരമായ ധ്യാനമൊഴികളാൽ
രചിതങ്ങളായ സംഗീതങ്ങളൊക്കെ വായിക്കുകയും ലേഖനങ്ങൾ വായിക്കുകയും ചെയ്യുമ്പം ഈ ഭക്തൻ ഇങ്ങനെ അങ്ങ് സന്തോഷിക്കുക. എന്നെ ഉത്സാഹിപ്പിച്ച കാര്യങ്ങളാണ് നിങ്ങളോട് പങ്കുവയ്ക്കുന്നത്. പെട്ടെന്ന് കാണുമ്പം സാധാരണക്കാരനൊക്കെ ഞാൻ ചോദിക്കാറുണ്ട്, നിങ്ങൾക്ക് യേശുവുമായിട്ടുള്ള ബന്ധത്തിൽ എന്തെങ്കിലും അനുഭവം ഉണ്ടോ? അപ്പൊ നിങ്ങൾ അനുഭവം ചോദിക്കരുത്, അയ്യോ അനുഭവം ചോദിക്കരുത്. ഞാൻ സാറിനെ ചോദിക്കാറുണ്ട്, എന്തെങ്കിലും അനുഭവം ഉണ്ടോ സഹോദര? ചെല്ലു പറയും, എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഇല്ല, ഒരു അനുഭവം ഇല്ല, എനിക്ക് ഒത്തിരി കാര്യങ്ങൾ അറിയാം. രണ്ടാമത് ചോദിക്കും, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ? നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് ഏതാ? നിങ്ങൾ എല്ലാവരോടും ചോദിക്കണ്ട കേട്ടോ. ഉത്തമഗീതങ്ങൾ രണ്ടാം അധ്യായത്തിൽ പറയുന്നത് തന്റെ പ്രിയെ ഉണർത്തിക്കൊണ്ട് പറഞ്ഞു, എന്റെ പ്രിയ നീ എഴുന്നേറ്റേ. പ്രിയം പറയുന്നുണ്ട്, ദ ടൈം ഓഫ് സിംഗിങ് ഹാസ് കം, പാട്ടുപാടാനുള്ള കാലം വന്നിരിക്കുക. ഏതാ പാട്ടുപാടാനുള്ള കാലം? സാധു സുന്ദർജി പറഞ്ഞു, ആർ യു ലവിംഗ് ജീസസ്, പ്രൂവ് ഇറ്റ് ഹിയർ ഓൺ എർത്ത്. നീ യേശുവിനെ സ്നേഹിക്കുന്നുണ്ടോ? ഇവിടെ വെച്ച് പ്രൂവ് ചെയ്യ്. അവിടെ പോയി പ്രൂവ് ചെയ്യാൻ ഒരവസരവുമില്ല പ്രിയമുള്ളവരെ. വേറെ എനിക്ക് കർത്താവിനോട് ഭയങ്കര സ്നേഹം കേട്ടോ, പക്ഷെ ഞാൻ ചോദിക്കട്ടെ, എന്റെ ഒരു അപേക്ഷ ഞാൻ നിങ്ങളോട് പറയാം. നിങ്ങൾ ഞായറാഴ്ച ഈ ആലയത്തിൽ മാത്രം പാടുന്ന ഒരാളാണെങ്കിൽ പ്ലീസ് നിങ്ങളുടെ സഹോദരന്മാരെ കണ്ടിട്ടേ എന്ന് പോകാവുള്ളൂ. കാരണം നിങ്ങൾ കടന്നു പോകുന്ന സ്വർഗരാജ്യത്തിലല്ല, നിത്യനരകത്തിൽ തന്നെയാ. സിയോൻ യാത്രക്കാരന്റെ ഒരു പ്രത്യേകത പറയാം. അവൻ ബൈക്ക് ഓടിക്കുമ്പോഴും അവൻ പാട്ടുപാടിക്കൊണ്ടിരിക്കും. അവനോട് പാടാൻ ആര് പറഞ്ഞിട്ടാ? സിയോൻ യാത്രക്കാരുടെ പ്രത്യേകത പറയാം. കറിക്കരിയുമ്പോഴും, ഒരുപക്ഷെ സവോളയാണ് അരിയുന്നതെങ്കിൽ പോലും, അതെ ഇറിറ്റേഷൻ ഉണ്ടെങ്കിൽ പോലും, അവൾ പാട്ടുപാടിക്കൊണ്ടിരിക്കും. ഹാലലൂയ. സങ്കീർത്തനക്കാരൻ പറഞ്ഞു, രാത്രി സമയത്തും ഞാൻ അവന് പാട്ടുപാടിക്കൊണ്ടിരിക്കും, എന്റെ ദൈവത്തോടുള്ള കീർത്തനങ്ങൾ തന്നെ. ഞാൻ ചോദിക്കട്ടെ, നമുക്ക് ആ പാട്ടുണ്ടോ? യശപ്രവാചകൻ പറയുകയാണ്, അവൻ എന്റെ ബലവും എന്റെ ഗീതവുമായി തീർന്നത് കൊണ്ട് ഞാൻ ഭയപ്പെടാതെ ഞാൻ അവനെ ആശ്രയിക്കും. അനേകായിരം പാട്ടുകൾ എഴുതി. ഫാനി ക്രോസ്ബി പറഞ്ഞു, അവള് അങ്ങനെ, ഞാൻ ചിന്തിച്ചു കണ്ണു കാണാൻ മേലത്തൊരു സ്ത്രീക്ക് എത്ര പാട്ട് എഴുതാൻ പറ്റുമോ. അവള് പറഞ്ഞു, ഞാൻ ഓരോ ലൈൻ എഴുതിയിട്ട് ഞാൻ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കും. അടുത്ത ലൈൻ വീണ്ടും ഞാൻ കർത്താവിന്റെ മുഖത്തേക്ക് നോക്കും. അടുത്ത ലൈൻ. പ്രിയമുള്ളവരെ, പാട്ടുകാലം വന്നിരിക്കുന്നു, പുഷ്പങ്ങൾ ഭൂമിയിൽ കാണാൻ വരുന്നു, വള്ളിത്തലമുറയ്ക്കും കാലം വന്നിരിക്കുന്നു, കുറുപ്രാവിന്റെ ശബ്ദവും നമ്മുടെ നാട്ടിൽ കേൾക്കുന്നു. ഈ ഒരു ആനന്ദത്തിന്റെ ഒരു അഭിഷേകമുണ്ട് സൗരങ്ങൾ. ഇവിടെയുള്ള ഈ ചർച്ചയിലുള്ള ഒരാൾ പോലും അത് മിസ് ചെയ്യരുന്നുള്ള ആഗ്രഹത്തെ ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ്. ഈ ഭൂമിയിൽ നിന്ന് നിന്റെ ശ്വാസം പോകുന്നതിന് മുമ്പ് പ്രിയ മണവാളനായ യേശു കർത്താവുമായിട്ടുള്ള ഒരു പ്രേമത്തിന്റെ, ഒരു ആനന്ദത്തിന്റെ, ഒരു പരമാനന്ദത്തിന്റെ, പിടിച്ചു നിർത്താൻ കഴിയാത്തൊരു സന്തോഷത്തിന്റെ ഒരു വലിയ ഒരു ഉത്സവം ഈ ലോകത്തിലുണ്ട്. അതിവിടെ വെച്ച് അനുഭവിച്ചിട്ട് മാത്രമേ സ്വർഗത്തിൽ നീ കടന്നു പോകാവുള്ളൂ. ഹാലലൂയ. ഒരു ഭക്തൻ സിയോൻ യാത്രക്കാരൻ പിന്നെയും പറയുക, ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദത്തങ്ങളെ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു വലിയ സന്തോഷം ഉണ്ടാവും. നമ്മൾ ആപ്പ ഡൗൺ ആയിരിക്കുക. ദൈവം നിങ്ങൾ ഓരോരുത്തരോടും വാഗ്ദത്തം തന്നിട്ടുണ്ട്. അത് ദൈവം വേറെ ആരും തന്നല്ല, കർത്താവ് പറഞ്ഞ വാഗ്ദത്തമാ. ആ വാഗ്ദത്തങ്ങളെ കുറിച്ച് ധ്യാനിക്കുക. അപ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു വലിയ, അതുകൊണ്ടാണ് അവൻ നമുക്ക് വിലയേറിയതും അതിമഹത്തായ വാഗ്ദത്തങ്ങൾ നമുക്ക് തന്നിരിക്കുക. ദ ഗ്രേറ്റ് ആൻഡ് പ്രഷ്യസ് പ്രോമിസസ്. അതിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുക? ധ്യാനിച്ചുകൊണ്ടേയിരിക്കുക. നമ്മുടെ ഹൃദയത്തിൽ ആനന്ദം കൊണ്ട്, പരമാനന്ദം കൊണ്ട് നമ്മുടെ ഹൃദയം നിറയപ്പെട്ടുകൊണ്ടേയിരിക്കും. പ്രിയമുള്ളവരെ, കഴിഞ്ഞ ദിവസം ഒരു 31 വയസ്സിൽ മരിച്ചുപോയ ഒരു സഹോദരിയുടെ സാക്ഷ്യമായി പാടിയാ തീർന്നു. ഒരു ഓർഫനേജില് രാവിലെ മുതൽ രാത്രി വരെ കഷ്ടപ്പെടുക. ഓക്കെ, നാട്ടിലാണ്, കോട്ടയം മാങ്ങാനം എന്നൊരു സ്ഥലത്ത്. വർഷങ്ങൾക്ക് മുമ്പാ പറയുക, അഗതികളുടെ ഡ്രസ് അലക്കണം, അവരെ കുളിപ്പിക്കണം, അവര് ആകപ്പാടെ വൃത്തികേടാക്കി വയ്ക്കുന്ന സ്ഥലങ്ങൾ ക്ലീൻ ചെയ്യണം, മരുന്ന് കൊടുക്കണം. അയ്യോ, ഞാൻ ആ ബുക്ക് വായിച്ച് കരഞ്ഞുപോയി. അവസാനം 31 വയസ്സായപ്പം അവരുടെ ആരോഗ്യം ചോദിച്ചു, കോളറ പടർന്നു പിടിച്ച നാട്ടിൽ അവൾ മരിച്ചു. അതേക്കുറിച്ച് ആ അയാൾ എഴുതി വെച്ചിരിക്കുക, അവള് രാവിലെ മുതൽ രാത്രി വരെയും പ്രിയന് വേണ്ടി അധ്വാനിച്ചു, അവക്ക് വിശ്രമം കിട്ടിയില്ല. ഒരു സഹോദരനുണ്ട്, കല്യാണം കഴിച്ചിട്ട് സഹോദരൻ പറഞ്ഞു, ഏ അമ്മേ, നീ കഷ്ടപ്പെട്ടോ ശരിക്കും? കഷ്ടപ്പെട്ടോ കുഴപ്പമില്ല, സ്വർഗത്തിൽ പ്രതിഫലമുണ്ട്. എല്ലാരും പറഞ്ഞു ലേയാമ കഷ്ടപ്പെട്ടോ കുഴപ്പമില്ല, നിനക്കാനുള്ള ആരോഗ്യം. അവള് പറഞ്ഞു ചില സമയത്ത് നടുവേദന കൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല.
ആ പുസ്തകത്തിൽ അവസാനം എഴുതിയിരിക്കുക, എന്നാൽ അവളുടെ കഷ്ടപ്പാടുകൾ അറിഞ്ഞ പ്രിയം പറഞ്ഞു, മതി മതി, ഞാൻ നിന്റെ കഷ്ടപ്പാടുകളെല്ലാം കണ്ടു, നീ എന്റെ അടുക്കിലേക്ക് വരിക. 31-ാമത്തെ വയസ്സിൽ എന്നത് എഴുതിയിരിക്കുകയാണ്, തന്റെ പ്രിയന്റെ കല്യാണം കഴിച്ചിട്ടില്ല, തന്റെ മണവാളന്റെ, തന്റെ കൂട്ടുകാരന്റെ, തന്റെ സഹോദരന്റെ, തന്റെ സ്നേഹിതന്റെ മാർവിടത്തിൽ ചാരി വിശ്രമിക്കാൻ അവൾ മാങ്ങാനം ദേശത്തു നിന്ന് പുതിയ യെരുശലേമിലേക്ക് കടന്നുപോയി. ഹല്ലേലൂയ ഹല്ലേലൂയ. ഒക്കെ ഇഷ്ടമുള്ള ഒരു പാട്ട് അതിനകത്ത് ലാസ്റ്റ് എഴുതിയിട്ടുണ്ട്, അവൾ എപ്പോഴും പാടിക്കൊണ്ടിരുന്ന പാട്ടുണ്ട്. കുഞ്ഞാടാകും എന്റെ പ്രിയന്റെ സിയോൻ പുരിയിൽ ചെന്നു ചേരാൻ ഭാഗ്യമുണ്ടെങ്കിൽ, കുഞ്ഞാടാകും എന്റെ പ്രിയന്റെ സിയോൻ പുരിയിൽ ചെന്നു ചേരാൻ ഭാഗ്യമുണ്ടെങ്കിൽ, ലോകമെന്നെ ത്യജിച്ചാലും ദേഹമെല്ലാം ക്ഷയിച്ചാലും ലേശമെന്നിൽ ലേശമില്ല, ഈശനെ ഞാൻ പിന്തുടരും എന്റെ സമ്പത്ത്. ചേർന്ന് പാടിയാട്ടെ. വാൻ വേറെയില്ലൊന്നും
യേശു മാത്രം സമ്പത്താകുന്നു,
എന്റെ രാജാവെഴുന്നള്ളുമ്പോൾ തന്റെ മുൻപാകെ ശോഭയേറും രാജ്ഞിയായി തൻ,
മാർവിൽ എന്നെ ചേർത്തിടും തൻ പൊന്നുമാർവിൽ മുത്തിടും ഞാൻ. ഹായെനിക്ക് മഹാഭാഗ്യം ദൈവമേ നീ ഒരുക്കിയേ, എന്റെ സമ്പത്തെന്ന് ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു,
എന്റെ ദേശം ഈ ഭൂവിയിലല്ല അന്യനായി സാധു ഹാമിൻ ദേശം വിട്ടുപോകുന്നു,
മേലുന്നെ ചേർത്തു കൊള്ളുവാനൊരുങ്ങിത്തൻ ശോഭയേറും വാതിലുകൾ എനിക്കായിട്ടുയർത്തുന്നു, എന്റെ സമ്പത്തെന്നു ചൊല്ലുവാൻ വേറെയില്ലൊന്നും യേശു മാത്രം സമ്പത്താകുന്നു.
വർഷങ്ങൾക്ക് മുമ്പ് ദൈവയിലുള്ള ബന്ധത്തിൽ കടന്നുപോയൊരു സഹോദരി, അവളെ അനേകം പാവപ്പെട്ട കുഞ്ഞുങ്ങളെ വളർത്തി, ആരും അവിടെ കൂടില്ലായിരുന്നു. കർത്താവിന്റെ ഇഷ്ടം ചെയ്ത് ഏകയായിട്ട് അവൾ കർത്താവിന് വേണ്ടി നിന്നു. നാട്ടുകാരൊക്കെ വന്നു മരിക്കാൻ കിടക്കുക, ചോദിച്ചു ആരെയും അറിയിക്കാനുണ്ടോ, ഇന്ത്യയിൽ നിന്ന് പോയതാ. അവൾ പറഞ്ഞു, എനിക്ക് ആരുമില്ല, ഞാൻ മരിച്ചാൽ എനിക്ക് അറിയിക്കാൻ ആരുമില്ല. ആ സമയം ഒരു കുടുംബമായിട്ട് ഇവർക്കൊരു ബന്ധമുണ്ടായിരുന്നു വളരെ കാലം മുമ്പ്. ആ ഫാമിലി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, അവരൊരു ദർശനം കണ്ടു. ഈ പാർവതി എന്ന് പറയുന്ന ഈ സഹോദരി സ്വർഗത്തിലേക്ക് കയറി ചെല്ലുക. സ്വർഗത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ നിങ്ങൾ ആക്ഷരികമായിട്ട് വാക്യപ്രകാരം ഒന്നും ഡിസൈൻ ചെയ്യണ്ട. സ്വർഗത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ ഒരു റെഡ് കാർപ്പറ്റ് ഇങ്ങനെ വിരിക്കുക. റെഡ് കാർപ്പറ്റ് വിരിച്ചിട്ട് ഇന്ത്യയിൽ നിന്നെല്ലാം ഉപേക്ഷിച്ച് കടന്നുപോയ അവളെ സ്വീകരിക്കാൻ ഈ റെഡ് കാർപ്പറ്റിലൂടെ ഇവള് നടന്നു 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 പോവുക. മറ്റേ കുടുംബം കാണും ദർശനമാ. സ്വർഗീയത്തിലെ സൈന്യങ്ങൾ, അത് മിലിറ്ററി അറിയാലോ, ഗാർഡ് ഓഫ് ഓണർ ആരംഭിച്ചു. സ്വർഗീയ സൈന്യങ്ങളെല്ലാം വന്ന് ഈ പാവപ്പെട്ട സ്ത്രീയെ സല്യൂട്ട് അടിച്ച് സ്വർഗത്തിലേക്ക് കൈപിടിച്ച് കയറ്റുക. ഹല്ലേലൂയ. പെട്ടെന്ന് സഹോദരി അടുത്ത് വീട്ടിൽ വിളിച്ചു പറഞ്ഞു, വിളിച്ചാട്ടെ, വിളിച്ചപ്പോൾ പറഞ്ഞു മരിച്ചു. പ്രിയ സഹോദരങ്ങളെ, ഇവിടെ എന്ത് റെഡ് കാർപ്പറ്റ് കിട്ടിയിട്ട് എന്താ വിശേഷം? എത്ര റെഡ് കാർപ്പറ്റ് കിട്ടിയാലും കുറിച്ചു വെച്ചോ, ബ്രാക്കറ്റിൽ RTD റിട്ടയർഡ് എന്നറിയപ്പെടും എന്നൊരു ദിവസമുണ്ട്. റിട്ടയർഡ് അന്നൊരു കൂലിക്കാരൻ പോലും നമുക്ക് സല്യൂട്ട് അടിക്കത്തില്ല, റിട്ടയർഡ് വരെ ഉള്ളു ഇവിടുത്തെ. പക്ഷെ സിയോൻ യാത്രക്കാരൻ കർത്താവിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ അവനെ സ്വീകരിക്കുന്ന ഒരു ഭാഗ്യകരമായ കാഴ്ചയുണ്ട്. തന്റെ മുമ്പാകെ ശോഭയേറും രാജ്ഞിയായിട്ട് കിരീടം ധരിപ്പിച്ച് പുത്രന്റെ വലതുഭാഗത്ത് ഇവിടെ പട്ടിയെ പോലെ ആളുകൾ എറിഞ്ഞെറിഞ്ഞ് ഓടിച്ചവര് അന്ന് പിതാവിന്റെ സന്നിധിയിൽ വലത്തു വാതിരിക്കുമ്പോൾ എല്ലാവരും ഒരു കാര്യം പറയും, ഇതാണ് ദൈവത്തിന്റെ കൃപ. ഹാലലൂയ, ഇതാണ് ദൈവത്തിന്റെ കൃപ. സിയോൻ യാത്രക്കാരാ, സിയോൻ യാത്രക്കാരി, നീ സുവിശേഷം ഇന്നെങ്കിലും നീ പറഞ്ഞു തുടങ്ങുക. നിന്നെ ആളുകൾ കുറ്റം പറയട്ടെ, നിന്നെ ആളുകൾ വെറുക്കട്ടെ, നിന്നെ ആളുകൾ കല്ലെറിയട്ടെ, നിന്നെ ആളുകൾ അപമാനിക്കട്ടെ, കർത്താവിന്റെ പേരിൽ എനിക്കും നിങ്ങൾക്കും ഏറ്റ നിന്ദകൾക്ക് മാത്രമേ പ്രതിഫലമുള്ളെന്ന് മനസ്സിലാക്കിയിട്ട് പറഞ്ഞട്ടെ, ഞാൻ ഈ കംഫർട്ട് സോണ് വിട്ട് ഹല്ലേലൂയ പാളയത്തിന്റെ അപ്പുറത്ത് അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പോകുവാൻ ഇന്ന് പകൽക്കാലം ഞാൻ എന്നെ തന്നെ ഏൽപ്പിക്കുക. ഹല്ലേലൂയ. ഞാനൊരിക്കൽ വലിയ പ്രതിസന്ധിയുടെ കടന്നുപോയൊരു സമയമുണ്ട്. അന്ന് ഈ ചർച്ചിൽ ഒരു സഹോദരൻ എന്നെ ആശ്വസിപ്പിച്ചൊരു ആശ്വാസമൊക്കെ ഉണ്ട്. സാരമില്ല ബ്രദറെ, എല്ലാം മാറും എന്നല്ല പറഞ്ഞേ. ആ സഹോദരൻ അറിഞ്ഞില്ലേ ഞാൻ പറയുക. ആ സഹോദരനോട് പറഞ്ഞു, സഹോര നമ്മളൊക്കെ എത്ര കാലം ഈ ഭൂമിയിലുണ്ട്? എന്റെ കണ്ണു തുറന്നു. ശരിയാണല്ലോ, എത്ര നാളുണ്ട് നമുക്കറിയത്തില്ല. ഇച്ചിരിയേ ഉള്ളൂ എന്നാണേലും. ഇവിടേക്കുന്ന എല്ലാവരും ഞാൻ പറയാം, നമ്മുടെ ആയുസ്സൊക്കെ ഇത് ഇത്രയേ ഉള്ളൂ. ബൈബിൾ പറയുന്ന ഇതിനിടയ്ക്ക് നമ്മൾ എന്നാ ചെയ്യാൻ പോവുക? സിയോൻ യാത്രയിൽ കർത്താവിന്റെ മുഖം കാണാൻ പോവുക. ഇതിനിടയ്ക്ക് നമ്മൾ എന്ത് ചെയ്യാൻ പോവുക? കർത്താവിന്റെ കൂടെ അവിടെ ഒറ്റയ്ക്ക് ഇരിക്കണം. കർത്താവിനെ ചോദിക്കണം, കർത്താവ് എന്നാ ചെയ്യണ്ടേ? വെറുതെ ഇരിക്കാൻ പറഞ്ഞ വെറുതെ ഇരിക്കുക, പോകാൻ പറഞ്ഞ പോവുക, ഫ്രീഡം ഉണ്ട്. സ്വർഗത്ത് കയറി ചെല്ലുമ്പം പ്രിയമുള്ള സ്വീകരണം ഒന്നുമല്ല അവിടുത്തെ വിഷയം. നമ്മുടെ വിഷയം ഒരൊറ്റ ആളേ ഉള്ളൂ, കർത്താവാണ് നമ്മുടെ വിഷയം. ഹല്ലേലൂയ. പിമ്പളെല്ലാം മറന്ന് ഇനിയോ എന്തെയ്യുമേ പണ്ട് കാലമല്ല ഒന്നും ചിന്തിക്കണ്ട. ഇന്ന് തൊട്ട് സ്റ്റാർട്ട് ചെയ്യേ, ഇന്നോട്ട് സ്റ്റാർട്ട് ചെയ്യേ. ദൈവം നമുക്കായി. നിങ്ങൾക്ക് വാഗ്ദാനം ഒന്നും കിട്ടിയിട്ടില്ല. വാഗ്ദാനം ഒന്നും ഇല്ലാത്തവരുന്ന കൈ പൊക്കിക്കേ. ഒരു വാഗ്ദാനം എനിക്ക് കിട്ടിയിട്ടില്ല, ദൈവം എന്നോട് ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ ചോദിക്കുന്ന എങ്ങനെ വാഗ്ദാനം നിറവേറും? പ്രിയ സഹോദര, ദൈവം സഹോദരി, ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തങ്ങളെ നിറവേറ്റാൻ നമ്മൾ ശക്തനല്ല, അല്ലെങ്കിലും ദൈവം ശക്തന. ഹല്ലേലൂയ, ദൈവശക്തനാ. വിശ്വസിച്ച് കർത്താവിന് നന്ദി പറ. ദൈവമേ, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. നീ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനും എന്താ? വാക്ക് മാറാത്തവനുമാ. ഈ ഒരു പരമാനന്ദ ജീവിതത്തിലേക്ക് ദൈവം നമ്മളെ കൈപിടിച്ച് ഉയർത്തട്ടെ. പാട്ടുകൾ പാടുന്ന ജീവിതം. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഒരു ഒരു വീട്ടില് കേരളത്തിൽ പട്ടിണിയാ, ഭയങ്കര പട്ടിണിയാ. ഒരു സൗരം കയറിച്ചില്ല, മോനെ അമ്മയാ, മോനെ ഇന്ന് ചോറില്ല കേട്ടോ. എന്റെ മനസ്സിൽ ആ ചിത്രം മാറുന്നേ ഇല്ല. ഇന്ന് ചോറില്ല, ഓക്കെ, ചോറില്ലെന്ന് പറഞ്ഞാൽ ചോറില്ല. പക്ഷെ മോനെ അമ്മ മോനുണ്ടിൽ പാട്ടെഴുതി വെച്ചിട്ടുണ്ട്. പുള്ളി പറയാ, വിശന്ന് നമ്മുടെ വിശാ പിള്ളേർ ആ പാടെ ഇച്ചിരി വിശന്ന് വരും, നമുക്കറിയാം. അവർ വീടിളക്കി മറിക്കും. ഈ കൊച്ചം വിശന്ന് വന്നപ്പോൾ പറയാം, അമ്മ മോനെ ഇന്ന് ചോറില്ല കേട്ടോ, അമ്മ മോന് വേണ്ടി ഒരു പാട്ട് എഴുതിയിട്ടുണ്ട്. പോർക്കളത്തിൽ നാം പൊരുതുകധീരായി യേശുവിൻ നാമമതേന്തി, പോയിടം സുവിശേഷമോതിടം നാടെങ്ങും. ആ പയ്യന്റെ ഭാവി എന്തായിത്തീരും നിങ്ങൾ പറയാവോ? പട്ടികളെന്ന് ചത്തോ? അവന് ബൈബിളുമായിട്ട് സുവിശേഷ വിലയ്ക്ക് പോയി. ഹല്ലേലൂയ. കർത്താവായ യേശു തമ്പുരാൻ അരളി ചെയ്തിരിക്കുന്ന ഭക്തവാത്സല്യ മൊഴികൾ വായിക്കുന്നത് ആത്മാവിൽ പ്രേമത്തെ ജ്വലിപ്പിക്കുന്നു. ചുമ്മാ ഇരിക്കുമ്പോഴേ കർത്താവ് അരളി ചെയ്ത ഈ ചിലരിലൊക്കെ ഉണ്ട്, കർത്താവ് പറഞ്ഞെല്ലാം ചുമന്ന ശരത്തിൽ കാണാം. അത് മാത്രം വായിക്കണമെന്നല്ല കേട്ടോ, പക്ഷെ അതിന് പ്രത്യേക രസമുണ്ട്. അത് വായിച്ച് ഹൃദയത്തെ ജ്വലിപ്പിക്കുക. അവൻ നമ്മോട് വഴിയിൽ വെച്ച് തിരുവെഴുത്തുകളെ സംസാരിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ എന്താ ചെയ്തേ? കത്തി ജ്വലിച്ചെന്നാ പറഞ്ഞു, കത്തി ജ്വലിച്ചു. എങ്ങനെ അങ്ങോട്ട് പോയേ? എങ്ങനെ ഇങ്ങോട്ട് വന്നേ? സമരക്കാരി എങ്ങനെ അങ്ങോട്ട് പോയേ? എങ്ങനെ ഇങ്ങോട്ട് വന്നേ? സക്കായി എങ്ങനെ കാണാനിരുന്നേ? എങ്ങനെയാണ് നമ്മൾ ചിന്തി? എല്ലാവരും കൂടി ചിന്തിച്ചാൽ മതി. നമ്മൾ ചിന്തിക്കുക. ഞാൻ മുമ്പ് കണ്ടോല്ലേ, കർത്താവിനെ കാണാനാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. ഇനിയും അനേകർ ദൈവത്തോട് പണങ്ങുന്ന ഒരു കാരണം എന്നറിയാം. ബ്രദറെ, ഞാൻ പണങ്ങേണ്ട അരേ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിച്ചിട്ട് ദൈവം മറുപടി തരുന്നില്ല. ഞാൻ പ്രാർത്ഥിച്ചിട്ട് ദൈവം മറുപടി തരുന്നില്ല. നമ്മൾ എന്താ പ്രാർത്ഥിച്ചേ? മുമ്പ് സൗരം പറഞ്ഞ ആ ആളുകളുടെ ആത്മീയ ദൈവഹിത പ്രകാരമുള്ള പ്രാർത്ഥനയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. പിതാക്കന്മാരെ ശ്രദ്ധിക്കുക, നിങ്ങളുടെ മോൻ ഹോസ്റ്റലിൽ പഠിക്കുക, ഫോണൊന്നും ഇല്ലാത്ത കാലം ചിന്തിക്കുക, ഒരു എഴുത്തെഴുതി, വല്ല നീണ്ട എഴുത്താ. നീണ്ട എഴുത്ത് കണ്ടപ്പോ തന്നെ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായി, സംതിങ് ഈസ് റോങ്. അവൻ പറയുന്നു, ഡാഡി അപ്പാ ഞാൻ നല്ലതായിട്ട് പഠിക്കുന്നുണ്ട്, എനിക്ക് ഇപ്രാവശ്യം അറിയാവോ സെക്കൻഡ് റാങ്ക് കിട്ടി, പിന്നെ ഞാനാണെങ്കിൽ ഞങ്ങളുടെ ക്ലാസ്സിലെ ഏറ്റവും നല്ല കുട്ടിയാന്നാ പറഞ്ഞേ എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴേ അപ്പൻ അറിയാം. അവസാനം ഒരു കാര്യം പറഞ്ഞു, എനിക്കൊരു ചെറിയ ആവശ്യമുണ്ട്, ഒരു ബൈക്ക് എല്ലാ കൂട്ടുകാർക്കും ഉണ്ട്, നിങ്ങൾ എങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നേ? ചുമ്മാ ഒരു നിങ്ങൾക്ക് ബൈക്ക് എന്തോ നിങ്ങൾക്ക് അറിയാം, അവനത് ആവശ്യമില്ല. പക്ഷെ ഭയങ്കര മനോഹരമായ ലെറ്ററാ, പേജുകൾ വായിക്കാനുണ്ട്, അത് വായിച്ചിട്ട് ഞാൻ ചോദിക്കട്ടെ പിതാക്കന്മാരെ നിങ്ങൾ എങ്ങനെയായിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നേ? അവൻ ആവശ്യമില്ലാത്ത സാർ, അല്ലെങ്കിൽ ഒരു കൊച്ചു കത്തി ചോദിക്കുന്നല്ല. നമ്മുടെ ഹൃദയത്തിൽ അറിയാം, മോനെ നിനക്കിപ്പൊ അതിന്റെ ആവശ്യം ഇല്ല. അവൻ ചിന്തിക്കുന്നുണ്ടെന്നറിയോ, എന്റെ അപ്പൻ എന്നോട് സ്നേഹമില്ല. പ്രിയ സഹോദര സഹോദരി, ദൈവം നീ ചോദിച്ചിട്ട് അനേക കാര്യങ്ങൾ തരാത്തതിന്റെ കാരണം പറയാം, ഇപ്പൊ നിനക്കത് ആവശ്യമില്ല. നമ്മളെപ്പോലെ വചനത്തിലില്ലേ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സ്തോത്രത്തോടെ, അങ്ങനുണ്ടോ? ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞ നമ്മുടെ എല്ലാ ആഗ്രഹങ്ങളും സ്തോത്രത്തോടെ ദൈവത്തെ, പിന്നെ പിന്നെ എങ്ങനെ ആവശ്യങ്ങൾ സ്തോത്രത്തോടെ ദൈവത്തെ അറിയിക്കണം. ഇതേ പിതാവ്, ഇതിന് നടന്ന സംഭവം, ഇത് ഡൊണാൾഡ് കെ ബാണസ് എന്ന പ്രീച്ചർ അദ്ദേഹം പറയാണ്, ഇതേ മോൻ തന്നെ അടുത്ത പ്രാവശ്യം ഒരു ലെറ്റർ, ചെറിയൊരു ഒരൊറ്റ രണ്ട് വാക്കേ ഉള്ളൂ, അവന് എവിടെ പരീക്ഷ എഴുതാൻ പോകുന്ന വഴിക്ക് ജസ്റ്റ് എഴുതി പൊട്ടിച്ചിട്ടതാ, അടി ഫീസിന്റെ ദിവസം രണ്ടു ദിവസം കൂടെ ഞങ്ങൾ പുള്ളി പറയാ, എഴുത്ത് കിട്ടിയത് ഓടി ബാങ്കിൽ പോയി പൈസ എടുത്ത് നേരെ അയച്ചു. കർത്താവിന്റെ പറ, കർത്താവേ ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനയ്ക്കും മറുപടി തരാഞ്ഞതിനായി സ്തോത്രം. എന്നാൽ സമയത്ത് ഞങ്ങളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് ആകാശത്തിന്റെ കിളിവാതിൽ തുറന്ന് ഞങ്ങളുടെ ആവശ്യങ്ങളെ ദൈവം അത്ഭുതപരമായി നടത്തുന്ന ഒരു ഇരിപ്പുണ്ട്. പ്രിയമുള്ള നമുക്ക് നന്ദി പറയാം. കർത്താവേ നീ എന്റെ പിതാവായതുകൊണ്ട് ഞാൻ നിനക്ക് നന്ദി പറയുന്നു, നിന്റെ സ്നേഹത്തിൽ രസിക്കുക, അതാ എന്റെ പണി. കർത്താവ് യേശുവിന്റെ അരുളിച്ചെയ്തിരിക്കുന്ന ഭക്തവാത്സല്യം ഒഴികൾ വായിക്കുന്ന നമ്മുടെ ആത്മാവിൽ പ്രേമത്തെ ജ്വലിപ്പിക്കുന്നു. പിന്നെ രണ്ടാമതൊരു കാര്യം, നമ്മൾ ആരും ചെയ്യാത്തൊരു കാര്യം പറയാം, നമ്മുടെ കർത്താവിന്റെ രണ്ടാമത്തെ വരവിന്റെ പ്രതീക്ഷയും അതിനെ സംബന്ധിക്കുന്ന ധ്യാനങ്ങളും ആത്മാവിലൊരു പ്രേമരസം ഉണ്ടാക്കും. നമ്മൾ ആകെപ്പാ ഡൗൺ ആയിരിക്കുക, എന്ന് വിചാരിക്കുക ഇത് എന്തായി തീരും അപ്പാ, ഇതിങ്ങനെ പോയാൽ എന്തായി തീരും. ആ സമയത്ത് പ്രാർത്ഥിക്കരുത് കേട്ടോ, പായിട്ടിട്ട് വെളിപ്പാട് ദിവസം എടുത്ത് വായിക്കണം. നമ്മൾ കലശവും ക്രോധകലശവത്തും ഒന്നും ചിന്തിക്കണ്ട. ആ സമയത്ത് കർത്താവ് വെള്ളക്കുതിരമേലേറി വരുന്നതും കർത്താവിന് മുമ്പിൽ കുരുത്തോല പിടിച്ച് അനേകർ ദൈവത്തെ ആരാധിക്കുന്നതും വൈണികന്മാർ വീണമിട്ടുന്ന പോലെ പാടുന്നതും നമ്മുടെ ചിന്തകൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ആ സ്വർഗീയ മാലാഖമാരോട് ചേർന്ന് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിന് നന്ദി പറയുകയും ദൈവത്തിന് കീർത്തനങ്ങൾ ആലപിക്കുകയും ചെയ്യുന്ന ഒരു ധ്യാനത്തിലേക്ക് ചെന്ന് ആത്മാവിൽ നാം ഉല്ലസിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ പറയാം, നമ്മുടെ ഹൃദയത്തിലെ ആ ദുഃഖം മാറിയിരിക്കും. ഹാലലൂയ്യ. നമ്മുടെ നേരത്തേക്കുള്ള നമ്മുടെ ലഘുവായ കഷ്ടം അത്യന്തം അനവധിയായ തേജസ്സിന്റെ നിത്യഘനം പ്രാപിപ്പനടിയായി തീരും. കൂടാരമാകുന്ന ഞങ്ങളുടെ ഭവഭവൻ അഴിഞ്ഞു പോയാൽ കൈപ്പണിയല്ലാത്ത നിത്യഭവനമായി ദൈവത്തിന്റെ ദാനമായ ഒരു കെട്ടിട സ്വർഗത്തിലുണ്ടെന്നുള്ള ധ്യാനങ്ങളാൽ നമ്മുടെ ഹൃദയത്തെ നിറച്ചുകൊണ്ടേയിരിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ഹൃദയം വളരെ സന്തോഷിക്കും. ദൈവം ചെയ്ത നന്മകളെ നന്ദി പറയുക. നമ്മൾ ജീവനയാത്ര ക്ഷീണിക്കുന്നതിന്റെ കാരണം ദൈവം ചെയ്ത ഉപകാരങ്ങൾ നമ്മൾ മറന്നുപോവുക. ഒരു ഇഷ്യൂ വന്നു, നമ്മൾ ആകെപ്പാട് ഡൗൺ ആയി, പക്ഷെ ദൈവമേ കഴിഞ്ഞ നാളുകളിൽ നീ എന്തുമാത്രം നന്മകൾ നീ ചെയ്തു, എത്ര 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 പറഞ്ഞു തീരാത്ത നന്മകൾ ഓർത്ത് നന്ദി പറയുക. അത് മാത്രമല്ല, സകലത്തിരുമീത മനസ്സലിവിന്റെ പിതാവിനെ ധ്യാനിക്കുക, കർത്താവിൽ സന്തോഷിക്കുക. വെളിപ്പാട് ദിവസത്തിലെ രണ്ടു മൂന്ന് വാക്യങ്ങൾ വായിച്ചാൽ അവസാനിപ്പിക്കുക. ഇതൊരു റിലേഷനാണ്, അത് തന്നെ പറഞ്ഞ്. ഇതൊരു സഭ മാറുന്നതോ കുറച്ചുപേര് പുതിയ കാര്യങ്ങൾ വിശ്വസിക്കുന്ന ഒന്നുമല്ല. വെളിപ്പാട് 21 അധ്യായത്തിന്റെ 7 വാക്യം, വെളിപ്പാട് 21:7,
ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും.
ജയിക്കുന്നു കിട്ടാൻ പോകുന്ന അവകാശം തെറ്റിച്ചേ,
ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് മകനുമായിരിക്കണ്ട.
ഇതൊരു നിത്യാവകാശമാണ്, ജയിക്കുന്നവന് ലഭിക്കുന്ന അവകാശമാണ്. ജയിക്കുന്നവന് ഇത് അവകാശമായി ലഭിക്കും, ഞാൻ അവന് ദൈവവും അവൻ എനിക്ക് ആരായിരിക്കും കണ്ടോ. ഇതൊരു അവകാശം, ഇതിനെ കുറിച്ച് നമ്മൾ ധ്യാനിക്കണം. നമ്മൾ പറയല്ലേ എന്റെ അവകാശം എനിക്ക് തന്നില്ല, എനിക്ക് അവകാശപ്പെട്ട എനിക്ക് ലഭിച്ചില്ല, എന്റെ വീട്ടുകാരനെ കളിപ്പിച്ചു. പക്ഷെ ഇതാ നിത്യാവകാശം, ജയിക്കുന്നവന് കൊടുക്കുന്ന അവകാശം, പുത്രത്വത്തിന്റെ അവകാശം. അറിയുള്ളവരെ, സൺഷിപ്പ് അല്ലെങ്കിൽ ദൈവത്തിന്റെ മക്കൾ, അത് ഇവിടെ വെച്ച് മാത്രമല്ല അവിടെയും ദൈവത്തിന്റെ മക്കൾ, സ്വർഗീയ പിതാവിന്റെ മക്കൾ എന്നുള്ള ആ ഒരു സ്വർഗീയ റിലേഷൻ, അബ്ബാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ ഉള്ളിൽ തന്നതുകൊണ്ട് ദൈവം നമുക്ക് അവകാശം തന്നിരിക്കുക. ഒരിക്കലും മറക്കരുത്, ദൈവം എനിക്ക് തന്ന അവകാശം പുത്രത്വം, അത് ഭൂമിയിൽ വെച്ച് മാത്രമല്ല, അത് എറ്റേണലാണ്, അത് കർത്താവിന്റെ വരവ് കഴിഞ്ഞും
അവിടെ നിലനിൽക്കുന്ന ഒരു നിത്യാവകാശം. നിങ്ങൾ സ്വർഗത്തിൽ ദൈവത്തെ എന്താ വിളിക്കാൻ പോണേ? ചിന്തിച്ചിട്ടുണ്ടോ?
ദൈവസിംഹാസനത്തിരിക്കുക, കോടാകോടി മാലാകമാർ ആരാധിക്കുക, നിങ്ങൾ എന്താ വിളിക്കാൻ പോന്നേ? പറഞ്ഞേ. ഒരു ധൈര്യമില്ല അതിന്. സറാ കരുവുകൾ കണ്ടാ പേടിച്ചു പോവും. രണ്ടുകൊണ്ട് മുഖം മൂടി പാദം മൂടിയൊക്കെ ദൈവത്തെ കാണുമ്പോൾ നമ്മൾ എന്താ, ദൈവത്തോട് ബഹുമാനമില്ലെന്നല്ല, പക്ഷെ നമ്മൾ വിളിക്കുന്ന ഒരു പേരുണ്ട് ദൈവത്തെ. കരുവുകളും സറാഫുകളും പോലും മുഖം മറച്ച് ഭയപ്പെട്ട് നിൽക്കുമ്പം നമ്മളൊരു ശൈശവത്വത്തിന്റെ ശിശു സഹജമായ സ്നേഹത്തോടെ നമ്മൾ വിളിക്കും, അബ്ബാ പിതാവേ. ഇതിനകൃപ എന്ന് പറയുന്നത്. രണ്ടാമത്തെ റിലേഷൻ വേഗത്തിൽ വായിക്കാം, ഞാൻ അവസാനിപ്പിക്കുക. 21:9
അന്ത്യബാധ ഏഴും നിറഞ്ഞ ഏഴ് കലശമുണ്ടായിരുന്ന ഏഴ് ദൂതന്മാരിൽ ഒരുത്തൻ വന്ന് എന്നോട് വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു.
കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടി, അടുത്തത് അതെ ബ്രൈഡ് ആൻഡ് ബ്രൈഡ് ഗ്രൂം. ആദ്യത്തെ റിലേഷൻ ദൈവമായിട്ടുള്ളത് പിതാവും മക്കളും. രണ്ടാമത്തെ പ്രിയമുള്ള ഇത് ഇത് റിലേഷൻ ആണ് ഞങ്ങൾ ഈ പറഞ്ഞു വരുന്നത്. ഈ 10-16 വർഷമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇറ്റ്സ് എ റിലേഷൻ, ഇറ്റ് ഇസ് നോട്ട് എ റിലീജിയൻ. ഇത് സ്നാനപ്പെടുന്നതോ ബൈബിള് പഠിക്കുന്നതോ സുവിശേഷ വേലയ്ക്ക് പോകുന്നതോ ഒന്നും അല്ല, ഇറ്റ്സ് എ റിലേഷൻ. പരിശുദ്ധാത്മ നമ്മുടെ ഉള്ളിൽ എഴുതി വെക്കട്ടെ, ഇത് എന്റെ അപ്പനുമായിട്ടുള്ള റിലേഷനാ. അപ്പൻ പറഞ്ഞു ഇന്ന് പോയോ, മടങ്ങി കണ്ണീരോടെ വരിക. ഇതെന്റെ കർത്താവുമായിട്ടുള്ള റിലേഷനാണ്. കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാം.
ആരാ അവിടെ നിൽക്കുന്നേ?
കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടി. ഈ കല്യാണമൊക്കെ നടക്കുമ്പോഴത്തേനെ ആളുകൾ നേരത്തെ എല്ലാം സെറ്റപ്പ് ചെയ്യുമ്പോൾ ആളുകൾ ഇരിക്കും, പെണ്ണും ചെറുക്കനും എന്തിയെ? എല്ലാവരും ചോദിക്കുക ചോദ്യം, പെണ്ണും ചെറുക്കനും എന്തിയെ? ചെറുക്കൻ്റെ വീട്ടുകാരാണെങ്കിൽ അന്ന് ആദ്യമായിട്ട് കാണും, എല്ലാവർക്കും ആകാംക്ഷയാ, പെണ്ണെന്തിയെ, വരുന്നെന്തിയെ, എന്തിയെന്ന് ചോദിച്ചുകൊണ്ടിരിക്കും. അവിടെ ആകാംക്ഷയുണ്ട്. ദൂതന്മാർക്കെല്ലാം എല്ലാവരും ആകാംക്ഷയോടെ നിൽക്കുക, പഴയ മിസ്രായേലൊക്കെ നിൽക്കുക, എന്തിയെ കുഞ്ഞാടിന്റെ കാന്ത, വാ.
കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടി. പ്രിയമുള്ളവരെ, ഈ ഒരു വെളിപ്പാട് നമ്മുടെ ഹൃദയത്തിൽ, അത് ഉത്തമഗീതങ്ങൾ പറയുന്നേ, ഇറ്റ്സ് എ വെഹമന്റ് ഫ്ലെയിം. തീയാന്നാ പറയുന്ന ഈ സ്നേഹം, തീ പോലെ കത്തിക്കും. ഞാൻ ചോദിക്കട്ടെ, ഞാൻ ചിന്തിച്ചിട്ടുണ്ട്, ലോജിക്കലി ചിന്തിക്കുമ്പം ഈ ഭൂമി മുഴുവൻ ചാരമായി പോകുന്ന ഇത്ര സമുദ്രമുണ്ട്, എങ്ങനെയാണ് ഈ സമുദ്രത്തിലെ വെള്ളം മുഴുവൻ ആവിയായി പോകുന്നത്? പസഫിക് സമുദ്രത്തിന് 11 കിലോമീറ്റർ നീളമുണ്ട്, ഇത് മുഴുവൻ ആവിയായി പോ, തീ കത്താൻ തുടങ്ങിയാണല്ലോ, പിന്നെ ഒരു രക്ഷയില്ല. സമുദ്രമൊക്കെ നിമിഷം കൊണ്ട് ആവിയായി പോകും. ഇതുപോലെ കർത്താവിനുള്ള അഗ്നി, അഗ്നിജ്വലം മരണം പോലെ ബലമുള്ള ആ സ്നേഹം, അല്ലെങ്കിൽ ആ പ്രേമം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറയും, എന്റെ പ്രിയൻ അതിസുന്ദരനാണ്, അവൻ സർവാംഗ സുന്ദരനാണ്, അവന് അവനൊപ്പം പറയാനൊരു ആളുമില്ല, അവനെ പോലെ ആരാധനായിട്ട് ആരുമില്ല. ആ റിലേഷൻ ഇവിടുന്ന് തന്നെ ബിൽഡ് ചെയ്തുകൊണ്ട്. മൂന്നാമത്തെ റിലേഷൻ വായിച്ചാട്ടെ, വെളിപാട് ദിവസവും 22:5. ഒന്ന് പിതാവും മക്കളും, രണ്ട് മണവാളനും മണവാട്ടിയും, 3:5.
അവന്റെ നാമം അവരുടെ നെറ്റിയിൽ ഇരിക്കും, ഇനി രാത്രി ഉണ്ടാകുകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നത് കൊണ്ട് വിളക്കിന്റെ വെളിച്ചമോ സൂര്യന്റെ വെളിച്ചമോ അവർക്ക് ആവശ്യമില്ല. അവർ എന്നേക്കും രാജാക്കന്മാരായിരിക്കും.
അവരെന്നേക്കും ആരായിരിക്കും? രാജാവുണ്ടെങ്കിൽ അവിടെ ആരുണ്ട്? രാജാതിരാജാവുണ്ട്. പ്രിയ സൗരങ്ങളെ, ദൈവത്തിനെ വായിക്കുന്ന സൗരങ്ങൾ ഒരു കാര്യമൂടെ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് പറയുക. ദൈവം നിങ്ങൾക്ക് ഇവിടെ തന്നൊരു അധികാരമുണ്ട്. ദൈവം നിങ്ങൾക്ക് ഈ ഭൂമിയിൽ തന്നിരിക്കുന്ന ഒരു അതോറിറ്റി ഉണ്ട്, അത് നിങ്ങൾ ഉപയോഗിക്കണം. അതിനൊക്കെ സഹോദരൻ കുറച്ച് കാര്യം പറഞ്ഞു. ആ അതോറിറ്റി എത്രമാത്രം എത്രമാത്രം വലിയ അതോറിറ്റിയാണ് നമ്മുടെ തന്നിരിക്കുന്ന പരിശുദ്ധാത്മാവ് നമുക്ക് വെളിപ്പാട് തരണം. സ്വർഗത്തിൽ ഭൂമിയിലുമുള്ള എല്ലാ അധികാരവും എനിക്ക് പോകാൻ പറഞ്ഞു. എല്ലാ അധികാരം തന്നിരിക്കുക. പിശാച് അവിടെ പറഞ്ഞു, നമ്മളൊരു ഭൂതം, ഇവിടെ ഭൂതം വന്നു, നമ്മളങ്ങ് ആപ്പാടെ നമ്മൾ എല്ലാവരെയും അങ്ങ് മുദ്രയിട്ട് മറക്കുക. പറഞ്ഞു, പേടിക്കേണ്ട ആവശ്യം, എന്തിനാ പേടിക്കുന്നത്? ആദ്യമായിട്ട് വന്നവരെ അവിടെ കണ്ട് നമ്മൾ പറയാം പേടിക്കേണ്ടെന്ന്. 10-16 വിശ്വാസി വന്നവര് പേടിക്കുക. പിന്നെ ഭൂതങ്ങൾ പുറത്താകുന്ന മാത്രമല്ല, ദൈവം നമുക്ക് അധികാരം തന്നിരിക്കുക. ഈ അധികാരം വർദ്ധിച്ചു വർദ്ധിച്ച് പിന്നാണ്, അല്ലെങ്കിൽ ന്യായാസനത്തിരിക്കുന്ന എങ്ങനെയാ ന്യായവിധിക്കാൻ അധികാരം കിട്ടുന്നത്? പിതാവ് എന്നെ അയച്ചതുപോലെ. വെളിപ്പാട് പറയാം, പിതാവ് എനിക്ക് അധികാരം തന്നതുപോലെ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു. സെർവ് ചെയ്യാൻ വേണ്ടിയ, മറ്റുള്ളവരെ ഭരിക്കാൻ വേണ്ടിയല്ല. ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. ഇറ്റ്സ് എ റിലേഷൻ. സിയോൺ യാത്രക്കാരാ, ഇതൊരു റിലേഷനാ. പിതാവും മക്കളും, മണവാളനും മണവാട്ടിയും, രാജാവും രാജാതിരാജാവും. ഈ ഒരു ചിന്തയോടുകൂടെ വേണം നമ്മുടെ ജീവിതം ഓരോ ദിവസവും മുമ്പോട്ട് പോകാനായിട്ട്. അപ്പോൾ നമ്മൾ കർത്താവിനെ നിരന്തരം സ്തുതിക്കുകയും പാടുകയും, പ്രശ്നങ്ങളില്ലെന്നുള്ളതല്ല, പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും പ്രതികൂലങ്ങളുടെ എല്ലാം മധ്യത്തിൽ നാം കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ.
ഈ ദേശം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ് സന്ദർശിക്കാം.